പറയുന്നത്. ഇങ്ങനത്തെ ഇസ്ലാമ നമുക്ക് കുറവാനുണ്ടോ? ഇല്ല. അടിക്കാനും ചിത്തോരൊന്നും പാടില്ല. നിസ്കാരം സ്വതന്ത്രമായിട്ട് ചെയ്യണം. അത് മൂന്ന് നേരം ചെയ്താൽ മതി. ഈ അഞ്ചു നേരം ചെയ്യണമെന്ന് പറഞ്ഞുണ്ടാക്കിയത് അതാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആരാ ഉണ്ടാക്കിയെന്ന് അറിയാം? ചരിത്രം കുറച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അഞ്ചു നേരം 1400 കൊല്ലമായിട്ട് അഞ്ചു നേരം നബിയും സഹാബികളും 4 ഖലീഫമാരും അങ്ങനെ താബിഈങ്ങളും താബിഈതാബിഈങ്ങളും ഒക്കെ കൂടി ചെയ്തു പോരുന്ന അഞ്ചു നേരത്തെ നിസ്കാരം ഇപ്പൊ പെട്ടെന്ന് വെച്ചിട്ട് 20-ാം നൂറ്റാണ്ടിൽ ഒരാൾ വേണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പാടില്ല. ശരിയാണ്, അത് വലിയൊരു ന്യായമാണ്. എന്താണ് ഇപ്പൊ ഈ താബിഈതാബിഈങ്ങളായിട്ട് നമ്മൾക്ക് കിട്ടിയത്? അതൊന്ന് മനസ്സിലാക്കണം. ഏതാ താബിഈതാബിഈങ്ങൾ? ഇതൊക്കെ പലതും ഷോർട്ട് ചെയ്ത് കൂട്ടി ഒതുക്കി പറയാനേ ഇപ്പൊ നിവൃത്തിയുള്ളൂ. പല വിഷയങ്ങളും പറയേണ്ടതുണ്ടല്ലോ. അപ്പൊ ഓരോ വിഷയത്തിലേക്കാണ് കിടക്കുമ്പോൾ അതാണ് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കാം. അപ്പൊ നമ്മൾ ഈ താബിഈതാബിഈങ്ങളെ പറ്റി കുറച്ച് മനസ്സിലാക്കേണ്ടതാണ്. നിസ്കാരം അഞ്ച് കിട്ടിയത് പരമ്പരയായിട്ട് നമ്മൾക്ക് കിട്ടിയതാണ്. അത് യാതൊരു മാറ്റമില്ലാതെ ഇന്ന് വരെ നിലനിന്ന് പോരുന്ന അഞ്ചു നേരത്തെ നിസ്കാരം ഇപ്പൊ ഒരു സുപ്രഭാതത്തിൽ വെച്ചിട്ട് അഞ്ചു നേരമില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ശരിയാണ്, നബിയിൽ നിന്ന് 4 ഖലീഫമാരിൽ നിന്ന് താബിഈങ്ങളിൽ നിന്ന് താബിഈതാബിഈങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു പണിയാണെങ്കിൽ നമ്മൾക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല. അത് ശരിയാണ്, നമ്മൾ സംഭവിച്ചു. പക്ഷേ എവിടെ നിന്നാണ് ഈ അഞ്ചു നേരം വന്നത്? നബി ഖുർആനിൽ മൂന്നേ കാണാനുള്ളൂ, അവിടെ ഉറച്ച കേസാ. അതിനെതിരെ പറയാൻ ഒരാളെ കിട്ടുന്നില്ല. പിന്നെ നബി എത്ര നേരം പിന്നെ നിസ്കരിക്കുന്ന? ഖുർആനിൽ മൂന്ന് എന്ന് പറഞ്ഞാൽ, ഖുർആനിൽ മൂന്ന് നേരം നിസ്കരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞാൽ നബി അത് അഞ്ചു നേരം ആക്കുമോ? ഡോക്ടർ മൂന്ന് നേരം മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ കമ്പൗണ്ടർ പോയിട്ട് അഞ്ചു നേരം നേരി കൊടുത്താൽ ആ ലിസ്റ്റ് നമ്മൾ സ്വീകരിക്കണോ? അത് വേണ്ട, ആ ഡോക്ടർ പറഞ്ഞതന്നെ സ്വീകരിക്കണ്ടുള്ളൂ. മൂന്ന് നേരം വീതം പറഞ്ഞു മൂന്നേരം കഴിക്കാൻ പറഞ്ഞു മൂന്നേരം കഴിക്കാം. അത് അള്ള പറഞ്ഞ ഇവിടെ കാണാനുണ്ട്. അള്ള വലിയ ഡോക്ടറാണ്, ഡോക്ടർ പറഞ്ഞ വലിയ ശാസ്ത്രജ്ഞ എന്നുള്ള അതിന്റെ അർത്ഥം. അതെല്ലാ ശാസ്ത്രവും അറിയുന്ന ആളാണ് അള്ളാഹു. മൂന്ന് നേരം നിസ്കരിച്ചാൽ മതി നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും പിന്നെ ഉന്മേഷവും ആവേശമൊക്കെ ഉണ്ടാകാൻ മൂന്ന് നേരം നിസ്കരിച്ചോളൂ എന്ന് അള്ള പറഞ്ഞാൽ ആ മൂന്ന് നേരം നിസ്കരിക്കേണ്ട ആവശ്യം നമ്മൾക്കുള്ളൂ. നബി അതേ ചെയ്തിട്ടുള്ളൂ, നബി മൂന്ന് നേരം തന്നെ നിസ്കരിച്ചിട്ടുള്ളൂ. പിന്നെ അബൂബക്കർ നിസ്കരിച്ചോ മൂന്ന് നേരം? അഞ്ചു നേരം ഇല്ല, മൂന്ന് നേരം. ഉമറും മൂന്ന് നേരം, ഉസ്മാനും മൂന്ന് നേരം, അലിയും മൂന്ന് നേരം. പിന്നെ അവിടെ നിന്നിട്ട് താബി താബിയാണെന്ന് പിന്നെ നമ്മൾ പറയല് ഇല്ലേ? അവിടെ എങ്ങോട്ടാ താബി താബിയാതെ നമ്മൾ നോക്കാം. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, അലി എവിടെ നിന്നിട്ട് നിസ്കാരം പൂർത്തിയാക്കിയത്? അലിന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ എത്ര നിസ്കരിച്ചിരുന്നത്? എവിടെയാണ് അവരുടെ നിസ്കാരം നടന്നിരുന്നത് എന്നൊന്ന് അന്വേഷിക്കണം. എന്താ അന്വേഷിക്കാളെ? മക്ക തന്നെ അല്ല, മദീനത്തന്നെ അല്ല, മദീനത്തല്ല. അലിയും അനുയായികളും പോയിട്ട് മൂന്ന് നേരം നിസ്കരിച്ചിരുന്നത് ഇറാഖിലാണ്, കൂഫയിൽ. കൂഫ ബസ്രയിലൊക്കെയാണ് അലിന്റെ ആൾക്കാരുണ്ടായിരുന്നത്, പിന്നീട് ഇറാനിലേക്ക് പകർന്നു. അങ്ങനെ കൂഫയിലും ബസ്രയിലും തുടർന്ന് ഇറാനിലും കിഴക്കൻ രാജ്യങ്ങളിലൊക്കെ അലിയിന്റെ അനുയായികൾ അവിടെ പടരുകയും അലി ഇസ്ലാമതം പഠിപ്പിക്കുകയും അഞ്ചു കൊല്ലമോടെ ഭരണം നടത്തുകയും ആ അഞ്ചു കൊല്ല കാലവും മൂന്ന് നേരം മാത്രം നമസ്കരിക്കുകയും ആ നമസ്കാരം 1300 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്നും ഇറാനും ഇറാഖിലും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള സത്യം നമ്മൾ അറിയാം. അങ്ങനൊരു ചരിത്രം ലോകത്തുണ്ടോ? ഉണ്ട്. ഇറാനിൽ 10,000-ക്കണക്കിന് പള്ളികൾ, ഇറാഖിലും, ഇറാഖിൽ 60% ഷിയാക്കളാണ്, ഇറാനിൽ 95% ഷിയാക്കളാണ്. ഇറാനിൽ 6.5 കോടി ജനങ്ങൾ, ഇറാൻ മുസ്ലിംകൾ ഇറാനിലുണ്ട്. അവരുടെ ലക്ഷത്തിൽ പറന്നിരുന്ന പള്ളികളിൽ തന്നെ എത്ര നേരം നമസ്കാരം? മൂന്ന് നേരം മാത്രം നമസ്കാരം. മൂന്ന് നേരത്തല്ലാതെ ബാങ്ക് കൊടുക്കാൻ പാടില്ല, മൂന്ന് നേരത്തല്ലാതെ ഇമാമത്ത് നിൽക്കാൻ പാടില്ല, മൂന്ന് നേരം നിസ്കരിക്കുന്നവർക്ക്, മൂന്ന് നേരം പാലിക്കുന്നവർക്കല്ലാതെ ശമ്പളമില്ല. അഞ്ചു നേരം ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജയിലാണ് ഇറാനില്. ഇറാൻ ഭരണകൂടത്തിലുള്ള മുസ്ലിം പള്ളികളെ പറ്റി പറഞ്ഞത്, 6.5 കോടി മുസ്ലിങ്ങളുടെ ഒട്ടാകെ നോക്കിയാൽ ലോകത്ത് 10 കോടി ഷിയാക്കൾ. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ അയ്യോ, അതാ സംഭവം. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ ജൂതന്മാരെക്കാണ് അപ്പുറല്ലേ, മുഹമ്മദ് റസൂൽ എന്ന് പറയാത്ത ആൾക്കാരല്ലേ ഷിയാക്കൾ? അവരെ വർത്താനം പറയണത് അവിടെ ഒന്ന് പഠിക്കാം. ആരാണ് ഷിയാക്കൾ? മുഹമ്മദ് റസൂൽ പറയുന്നില്ല എന്ന് ആര് പറഞ്ഞു? ഷിയാക്കൾ മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്നില്ല, അലി റസൂലുള്ള എന്നാണ് അവരുടെ വിശ്വാസം എന്ന് ആര് പറഞ്ഞു എന്ന് നമ്മൾ ചോദിക്കണം. ആരാ പറഞ്ഞത്? എന്റെ പരിഭാഷയിലും കൂടി ഉണ്ടല്ലോ, മുഹമ്മദ് റസൂലുള്ള എന്ന് ഷിയാക്കൾ പറയാറില്ല, അലി റസൂലുള്ള എന്നാണ് അവരുടെ വാദം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, പിന്നെ അലി റസൂലുള്ള എന്നാണ് അവരുടെ വിശ്വാസം. മുഹമ്മദ് റസൂലുള്ള എന്ന് പറയില്ലല്ലോ, ഷിയന്റെ പരിഭാഷ ബുഹാരി പരിഭാഷയിൽ പോലും എഴുതിയിട്ടുണ്ടല്ലോ. ഉണ്ട്, എഴുതിയിട്ടുണ്ട്. ഷിയൻ ജീവിച്ചിരിപ്പുണ്ട്, കേസുകൂടാ യാതൊരു പ്രയാസമില്ല. ഷിയൻ ജീവിച്ചിരിപ്പുണ്ട്, ഷിയന്റെ ഖുർആൻ പരിഭാഷ ഇവിടെ ഉണ്ട്. ഷിയാക്കളിൽ പെട്ട ഒരുത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്ന് പറയാത്ത ഒരുത്തൻ ഈ ഭൂമുഖത്തുണ്ടെന്ന് തെളിയിക്കാൻ ഷിയന് സാധിക്കോ? സാധ്യല്ല, സാധ്യല്ല. ലോകത്തൊരുത്തനും സാധ്യല്ല. ഷിയാക്കൾ മുഴുക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്നവരാണ്. മുഴുക്കെ 10-25 വിഭാഗം വേറെ കൂട്ടത്തിലുണ്ട്, ഇരിക്കട്ടെ.
ലാ ഇലാഹ ഇല്ലല്ലാഹയോടൊപ്പം മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയാത്ത ഒരൊറ്റ കീഴി ഈ ഭൂലോകത്തില്ല. ധൈര്യമായിട്ട് പറയാ, പഠിച്ചു എന്നെ സംബന്ധിച്ച് പഠിച്ചു, ഒരു സി ഈ ലോകത്തില്ല. പിന്നെ എന്താ ശേഖർ പറയല്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. പിന്നെ ചിലർ പറയും അലി വലിയുള്ള പറഞ്ഞോട്ടെ, മദീസഹ വലിയുള്ള പറഞ്ഞോട്ടെ, നമുക്കെന്താ? അലി വലിയുള്ള മദീസഹ വലിയുള്ള അല്ല ദൈനദ്ദീൻ മഹദം വലിയുള്ള എന്ത് പറഞ്ഞാൽ നമുക്ക് കേസില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞതിന് ശേഷം പിന്നെ എന്താ ഒരു ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ അലി വലിയുള്ള അല്ലേ ആണല്ലോ, പിന്നെ എന്താ പറയുന്നത്? ദേഷ്യം പിടിക്കുന്നത് അലി വലിയുള്ള തന്നെയാണ്, അവിടെ കുഴപ്പമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് തീർത്തും പറയുന്ന, വാശിയോടുകൂടി പറയുന്ന, ആദർശമായിട്ട് അംഗീകരിച്ച 10 കോടി മുസ്ലിങ്ങളാണ് ഇന്ന് ഈ ഭൂമുഖത്ത് ഷിയാക്കൾ. ഷിയാക്കൾ ലാ മുഹമ്മദ് റസൂലുള്ളാഹ് പറയാത്തൊരു ഒറ്റ ഷീ ഭൂമുഖത്തില്ല, ഇന്ന് ഉണ്ടായിട്ടില്ല. തെളിയിക്കട്ടെ, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. ഈ ഷിയാക്കൾ മുഴുവൻ ശഹാദത്ത് പൂർണ്ണല്ല എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരോട് ജീവിച്ചിരിപ്പുണ്ട്, അവരും തെളിയിക്കട്ടെ. ഷിയാക്കൾ ലാ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചിലരില്ല എന്ന് തെളിയിക്കട്ടെ. സത്യമല്ല, ശുദ്ധനുണ, ശുദ്ധനുണ പറഞ്ഞുണ്ടാക്കിയത് ആര്? ഷിയെന്നുണ പറഞ്ഞുണ്ടാക്കി എന്ന് പറയല്ല, പാവം പെട്ടതാ. ആ ചരിത്രം ഈ കള്ളന്മാരെയ്യ ചരിത്രം പകർത്തിയതാ. പക്ഷെ സത്യത്തിൽ ഷിയാക്കളിൽ മുഹമ്മദ് റസൂലുള്ളാഹ് പറയാത്തൊരു ഷിയില്ല. ഞാനും കുറെ ഷിയാക്കളൊക്കെ ബോംബെയിലും മദ്രാസിലൊക്കെ പോയിട്ട് കണ്ടാടത്തുനിന്നൊക്കെ ഷിയാക്കളോട് സംസാരിക്കും. ഷിയാക്കളെ ഇറാഖിൽ തന്നെ പോയിട്ട് കണ്ട് സംസാരിച്ച് പോരുന്ന അനുയായികൾ നമ്മൾ കൂടുതലുണ്ട്. അവരോടൊക്കെ ചോദിച്ചു നോക്കുമ്പോ എന്താ സംഭവം എന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് നമ്മളെക്കാണെ കടുപ്പാണ് അവർക്ക്. പക്ഷെ അലീനൊന്ന് ബഹുമാനിക്കും, യാതൊരു കുഴപ്പമില്ല, ബഹുമാനിക്കും പോണം. പക്ഷെ അലി വലിയുള്ള എന്ന് പറഞ്ഞോളൊന്നും നമ്മൾ പറഞ്ഞില്ല, പറഞ്ഞെങ്കിൽ അബദ്ധമില്ല. എന്നാലും അലി വലിയുള്ള എന്ന് പറയുന്നതും അബൂ ഹുറൈറ റളിയല്ലാഹു എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അലി വലിയുള്ള എന്ന് പറയുന്നവരെ അള്ള ശിക്ഷിക്കൂല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അള്ള വിടൂ വിടൂലേന്ന് നോക്കണം. എന്താ കാരണം അറിയോ? ഇവിടെ സഹാദത്ത് കെട്ട ആളാരെന്നറിയോ? ഇവിടെ സഹാദത്ത് കെട്ടത് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ ഇമാമായ അബൂ ഹുറൈറയാണ് ഷഹാദത്ത് കെട്ടത്. ബുഖാരിയിലതാ, മുസ്ലിമിലതാ, ദശക്കണക്കിൽ ഹദീസുകളതാ. ബുഖാരിയിലും മുസ്ലിമിലുള്ള ദശക്കണക്കിൽ ഹദീസുകളിൽ അബൂ ഹുറൈറ മുഹമ്മദ് റസൂലുള്ളാഹ കേൾക്കുന്നു, ഇബ്നു ഉമർ കേൾക്കുന്നില്ല. അബൂ ഹുറൈറ കേൾക്കുന്നു, ഇബ്നു അബ്ബാസ് കേൾക്കുന്നില്ല. അബൂ ഹുറൈറ കേൾക്കുന്നു, ഇബ്നു മസൂദ് കേൾക്കുന്നില്ല. മറ്റുള്ളവരൊക്കെ പറയുമ്പോ മുഹമ്മദ് റസൂലുള്ളാഹ ഉണ്ട്, അബൂ ഹുറൈറ പറയുമ്പോ മുഹമ്മദ് റസൂലുള്ളാഹ ഇല്ല. എത്ര ഹദീസ്? 10-20 ഹദീസ് പിടിച്ചോളൂ. ബുഖാരി മുസ്ലിം, ബുഖാരി മുസ്ലിമിൽ നിന്ന് നമ്പർ ഇട്ട് എഴുതിയെടുത്തോളൂ. 10-ൽ പരം ഹദീസുകളിൽ അബൂ ഹുറൈറ മുഹമ്മദ് റസൂലുള്ളാഹ കട്ട ഹദീസുകൾ ബുഖാരി മുസ്ലിമിൽ നിന്ന് ഞാൻ എണ്ണിത്തരാം, പകർത്തിത്തരാം, ഒക്കെ അച്ചടിച്ചിറക്കാൻ പോകുന്നുണ്ട്. കുറക്കെ ഇറക്കും ചെയ്തു. ഷഹാദത്ത് ചെല്ലുന്ന ഇസ്ലാംകാരെ എണ്ണുന്ന അവസരത്തിൽ പോലും ഷഹാദത്ത് കട്ടു എന്ന് പറഞ്ഞ ഇയാളെ കാണ വലിയ മുനാഫിക്ക് ലോകത്തുണ്ടോ? ഇസ്ലാംകാരി എണ്ണുമ്പോഴാണ് ഷഹാദത്ത് വെക്കുന്നത്. ഉമർത്തു നുക്കാത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇവിടെ മക്കാര മുസ്ലിക്കുകൾ അവർ ഷഹാദത്ത് ചൊല്ലുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ പറയുകയും സക്കാത്ത് കൊടുക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന കാലത്തോളം അവരോട് യുദ്ധം ചെയ്യണമെന്ന് നബിക്ക് കൽപ്പന ഉണ്ട് എന്ന് ഇബ്നു അബ്ബാസ് ഇബ്നു ഉമർ പറഞ്ഞപ്പോ ബുഖാരി ലതാ മുഹമ്മദ് റസൂലുള്ളാഹ് അങ്ങനെ മക്കാ മുസ്ലിക്കുകളോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞ ഇതുവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഒയ്യക്കു മുസ്ലാത്ത ഒയ്യത്തു സക്കാത്ത അതുവരേക്കും യുദ്ധം ചെയ്യണമെന്ന് ഇബ്നു ഉമർ പറയാം. അതേ ഹദീസ് തന്നെയാണ് അബൂ ഹുറൈറ പറഞ്ഞത്. അതേ കാര്യം തന്നെ അബൂ ഹുറൈറ അപ്പുറത്തെ പേജിൽ പറയുന്നു. എന്താ പറഞ്ഞത്? ഉമിർത്തു അന്നു ഖാതിൽ അന്നാസ ഹത്ത യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വയഖീമു സ്സലാത്ത വയുത്തു സക്കാത്ത. ആ മക്കക്കാരായ അധികാരികളായ കരാർ ലംഘിച്ച അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരെ വരെ യുദ്ധം ചെയ്യാനേ എന്നോട് പറഞ്ഞു. എല്ലാ അവരോടും ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത് വരെ യുദ്ധം ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, മുഹമ്മദ് റസൂലുള്ളാഹ ചൊല്ലിക്കൊള്ളുന്നില്ല. കാരണം മുഹമ്മദ് റസൂലുള്ളാഹ ചൊല്ലിയിട്ടില്ലെങ്കിലും യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ജൂതന്റെയും തലണ്ടാവൂല. മുഹമ്മദ് റസൂലുള്ളാഹ ജൂതന്മാർ പറയില്ല, അബൂ ഹുറൈറയും പറയില്ല. അപ്പൊ യുദ്ധം ചെയ്യേണ്ട സ്ഥലത്ത് മുഹമ്മദ് റസൂലുള്ളാഹ കട്ടു, അബൂ ഹുറൈറ ഷഫാത്തിന്റെ അവിടെ അബൂ ഹുറൈറ മുഹമ്മദ് റസൂലുള്ളാഹ കട്ടു, ഇസ്ലാംകാരി എണ്ണിയെടുത്ത് അബൂ ഹുറൈറ കട്ടു, മനസ്സിലെ ഷഫാത്ത് കിട്ടേണ്ട സ്ഥലത്ത് അവിടെ അബൂ ഹുറൈറ മുഹമ്മദ് റസൂലുള്ളാഹ കട്ടു, ഷഫാത്ത് അത് വേറെ കാര്യം ഇരിക്കട്ടെ. ഇങ്ങനെ ആ മുഹമ്മദ് റസൂലുള്ള നടത്തി കാക്കുന്ന അബൂ ഹുറൈറനെ ഇമാമാക്കി വെച്ച ആൾക്കാര് പറഞ്ഞുണ്ടാക്കാം എന്തെന്ന്? ഷിയാക്കൾ മുഹമ്മദ് റസൂലുള്ളാഹ ചെല്ലലില്ല എന്ന്. പെരുങ്കാല് കുഴിച്ചു വെച്ചിട്ടേ,
പെരുങ്ങാല് കുഴിച്ചു വെച്ചിട്ട് മറ്റവരെ പെരുങ്കാൽ എന്ന് വിളിക്കുന്ന പണിയാണ് 1300 കൊല്ലം നടത്തിയത്. അബൂ ഹുറൈറ എന്ന് പറയുന്ന ഇമാം സുന്നത്ത് ഈ നബിന്റെ പേരിലുള്ള സഹാദത്ത് നടത്തി കട്ടത് ഇവിടെ രേഖകളുണ്ടായിരിക്കെ, ബുഖാരി മുസ്ലിമിന് രേഖകളുണ്ടായിരിക്കെ, അത് മുഴുവൻ കുഴിച്ചു വെച്ചിട്ട് ഷിയാക്കളിൽ സഹാദത്ത് ചെല്ലലിൽ മുഹമ്മദ് റസൂലുള്ളാഹ ചെല്ലലില്ല എന്നുള്ള ശുദ്ധതുണ ഈ 90 കോടി മുസ്ലിമീങ്ങൾ ഈ 10 കോടിക്കെതിരിൽ അടിച്ചു പരത്തിയെങ്കിൽ, 1000 കൊല്ലം ഈ നുണ ഇവിടെ പ്രചരിപ്പിച്ചെങ്കിൽ ആരാണ് ഇതിൽ ദുഷ്ടര് എന്ന് മനസ്സിലാക്കണം. ആരാ ദുഷ്ടര്? കട്ടവൻ കക്കാത്തവന്റെ മേൽക്കിടുക, കട്ടവരെ ഇവിടെ ഇമാമാക്ക, നടക്കൂല. അപ്പൊ അത്രയും വലിയൊരു പൂച്ചപ്പൂര് ചെയ്യോ, അതൊക്കെ മനുഷ്യൻ ചെയ്യോ, ചെയ്യുന്ന ഇനിയും കെട്ടോളൂ, ഇനിയും കെട്ടോളൂ. ഇറാനിൽ 3 നേരമല്ലാതെ ബാങ്കില്ല, 3 നേരമല്ലാതെ നിൽക്കാറില്ല.
ഇറാനിലെ ആ പതിനായിരക്കണക്കിൽ പള്ളികളുന്നുണ്ട് ഇന്നും. അങ്ങനത്തെ ഒരൊറ്റ പള്ളിയിലും ഷിയാക്കളുടെ അലിബിൻ അബി താലിബിന്റെ അനുയായികൾ അവരുടെ ഒരൊറ്റ പള്ളിയിലും ഇങ്ങനെ ഈ മൂന്ന് നേരത്തെ പരിപാടിയാണ് നിർബന്ധമായിട്ട് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് അവിടെ പോയി സന്ദർശിച്ചു വന്ന സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ നേതാക്കന്മാരും അദ്ഹബുകാരും
പല ഗ്രൂപ്പുകാരും കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് അവിടെ പോയി സന്ദർശിച്ച് വന്നിട്ട് ലേഖനങ്ങൾ എഴുതി,
അങ്ങനെ 5-10 ലേഖനങ്ങൾ എഴുതി തീർത്ത് അവിടുത്തെ ചരിത്രം മുഴുവൻ എഴുതിയിട്ടും ഇറാനിൽ മൂന്ന് നേരെ നമസ്കാറുള്ളൂ എന്ന ഒരു സത്യവാർത്ത അവരുടെ ഒരു പ്രബോധനത്തിലോ അതുപോലെ മറ്റേ മാധ്യമത്തിലോ ഏതെങ്കിലും ഒരു പത്രത്തിൽ അല്ലെങ്കിൽ സഭാവിലോ ചന്ദ്രിയ എന്ന് പറയുമ്പോ ഉള്ളത് പറയണല്ലോ ചന്ദ്രിയ എഴുതിയിട്ടോ എന്നിനോട് ആള് പറഞ്ഞു. ആര് പറഞ്ഞാലും സമ്മതിക്കണം, സത്യം പറഞ്ഞ സമ്മതിക്കണം. ചന്ദ്രികയിൽ ഇറാനിൽ മൂന്ന് നേരത്തെ നിൽക്കാറുള്ളൂ എന്ന് ചന്ദ്രികയിൽ എഴുതി എന്ന് ഒരാളിനോട് പറഞ്ഞത് വെറുതെ പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. മാധ്യമത്തിൽ എഴുതിയോ? ഇറാൻ ചരിത്രം ഒട്ടാകെ വിരിച്ചല്ലോ. ഇവിടുന്ന് പ്രതിനിധികൾ പെട്ടത് ജമാഅത്തിനോടുള്ള വിരോധം പറയാനോ? ഒക്കെ എന്റെ സുഹൃത്തുക്കളാ, കണ്ടാരൊക്കെ വലിയ രോഗിയാ, ഈ കാര്യത്തിൽ തർക്കമുള്ളൂ, വേറെ ധാരണമൊന്നുമില്ല. ഇവിടെ മൊലിമാരി എന്റെ കുറെ ഇഷ്യന്മാരാണ് പോയത്. അവർ ഇറാനിൽ പോയി വന്നപ്പോൾ ഇറാനിൽ മൂന്ന് നേരെ ബാങ്കുള്ളൂ, മൂന്ന് നേരം നിസ്കാറുള്ളൂ എന്ന് അവരുടെ മാധ്യമത്തിൽ എഴുതിയോ, പ്രബോധനത്തിൽ എഴുതിയോ? എന്തായതായിരിക്കും കാരണം? അവിടുന്ന് ചപ്പാത്തിയും ചോറും കോഴിയും കോഴിമുട്ടിയൊക്കെ തിന്നത് എഴുതി, മൂന്ന് നേരെ നിസ്കാറുള്ളൂ എന്ന് എഴുതിയോ? എന്തായതായിരിക്കാൻ കാരണം? എന്തായതായിരിക്കാൻ കാരണം? 1300 കൊല്ലം അവർ പുളിച്ചുവെച്ചിലിവിടെ 1300 കൊല്ലം ഇറാനിൽ മൂന്ന് നേരെ നിസ്കാറുള്ളൂ എന്നുള്ള സത്യം അവർ പുളിച്ചുവെച്ചില്ലേ? ഇന്ന് ഈ വാർത്തകൾ വാർത്താവിനിമയ ബന്ധങ്ങളും മാധ്യമങ്ങളൊക്കെ ലോകത്തൊട്ടാകെ പ്രചരിച്ച ഇക്കാലത്ത് പോലും ഇവിടെ ലക്ഷക്കണക്കിൽ കോപ്പികൾ അടിച്ചു പരത്തിട്ട് നേരിട്ട് ദിവസേന കണ്ടുവന്ന മൂന്ന് നേരത്തെ നിസ്കാരം എന്തുകൊണ്ട് ഒരൊറ്റ പത്രത്തിൽ എഴുതിയില്ല? എന്തുകൊണ്ട് എഴുതിയില്ല? കുവൈത്തിലെ ഒരു നെബിച്ചി ഇറങ്ങിയിട്ടുണ്ട്, അവിടെ ഇപ്പൊ മൂന്ന് നേരം ആക്കിയിട്ടുണ്ട് അത്രയെന്ന് ബോക്സ് ടർ ന്യൂസ് മാധ്യമത്തിൽ എനിക്കതിൽ പ്രസിദ്ധീകരിച്ചല്ലോ. അതെന്തിന്? കുവൈത്തിലെ ഒരു നെബിച്ചിയല്ല, മക്കത്തെ നബിയാണ് മൂന്ന് നേരം നിൽക്കരുത്. കുവൈത്തിലെ നെബിച്ചി, അവിടുത്തെ വെപ്പാട്ടി, ആരെങ്കിലൊക്കെ മൂന്ന് നിൽക്കരുത്, അവിടെ പ്രശ്നമല്ല. നബിയും നബിയുടെ 4 സഖാക്കളും ഉമർ ഖത്താബ്, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, അങ്ങനെ ഇറാനിലേക്ക് മൂന്ന് നേരം നിസ്കാരം പോയത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഇറാനിലേക്ക് മൂന്ന് നേരം കൊണ്ടുപോയി പഠിപ്പിച്ച അലിയിന്റെ അനുയായികൾ ഇന്ന് വരെ ഇറാനിലും ഇറാഖിലും മൂന്ന് നേരം നിലനിർത്തി പോന്നപ്പോൾ അത് ലോകം മുഴുവൻ മൂടിവെച്ച ആൾക്കാർ ഒരൊറ്റ മദ്ഹബ്, 4 മദ്ഹബ് ഒരൊറ്റ ഗ്രന്ഥത്തിലും എഴുതിയില്ല, ഇറാനിൽ മൂന്ന് നേരം നിസ്കരിക്കില്ലെന്ന് ഒരൊറ്റ മദ്ഹബ് ഗ്രന്ഥത്തിലും എഴുതിയില്ല, സംഘടിതമായിട്ട് പൂഴ്ത്തിവെച്ചു. ഇവിടുത്തെ ഗ്രൂപ്പുകാർ സംഘടിതമായിട്ട് പൂഴ്ത്തിവെച്ചു. ഇവിടുത്തെ പത്രക്കാർ, ഇത് ദിനപത്രക്കാരല്ലോട്ടോ, ദിനപത്രം ഒരു മാധ്യമം പൂഴ്ത്തിവെച്ചു. എന്തുകൊണ്ട് പൂഴ്ത്തിവെച്ചു? അവർ കഴിക്കൂടെ? ഇറാനിൽ ഞങ്ങൾ പോയി കണ്ടപ്പോൾ മൂന്ന് നേരം ബാങ്ക് കൊടുക്കുന്നു, മൂന്ന് നേരം ജമാഅത്ത് നടത്തുന്നു, 5 നേരത്തെ ബാങ്ക് ജമാഅത്ത് അവിടെ ഇല്ലാന്ന് എഴുതിക്കൂടെ മാധ്യമത്തിൽ, പ്രബോധനത്തിൽ എഴുതിക്കൂടെ? 5-10 ലേഖനം എഴുതിയിട്ട് എന്തുകൊണ്ട് എഴുതിയില്ല? അപ്പൊ ഈ സമുദായത്തിന് സത്യം മനസ്സിലാക്കി കൊടുക്കരുത്. അവർ ഉദ്ദേശിച്ചതാ സമുദായം ഈ സത്യം അറിയരുത്, അതുകൊണ്ട് ഇപ്പൊ ഈ സത്യം പുറത്തു വരാതിരിക്കും. അപ്പൊ ഇവരെ പണി എന്തായിരുന്നു അറിയാം? അലിബിൻ അബി താലിബും കൂട്ടുകാരും ഇറാനും ഇറാഖിലൊക്കെ പോയിട്ട് മൂന്ന് നേരം നിലനിർത്തി പോരുമ്പോ മക്കക്ക മദീനത്തുള്ള ആൾക്കാരുടെ അബൂ ഹുറൈറയുടെയും മുആവിയയുടെയും പണി എന്തായിരുന്നു അറിയോ? അപ്പോഴേ നമുക്ക് ഇവിടെ പണി ആരംഭിക്കാണ്ട് എന്താ പണി? ഇബാദത്ത് ചെയ്യാം, ഇബാദത്തിന്റെ സ്വർഗം കിട്ടാൻ. അങ്ങനെ നാളെ പരലോകത്ത് വെല്ലുമ്പോ ഇബാദത്ത് പെരുപ്പിച്ച ആൾക്കാർക്കാണ് സ്വർഗം എന്ന് നബി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള നുണ ഹദീസുകൾ ഒരുപാടായിട്ട് പറഞ്ഞിട്ടുണ്ടാക്കി. അപ്പൊ എങ്ങനെ ഇബാദത്ത് ചെയ്യാൻ നിൽക്കരിക്കന്നെ? എത്ര നേരം നിൽക്കാറും? കുറച്ചൊന്നുമില്ല, ജൂതന്മാരാണ് നിൽക്കുന്നവരാ, അന്നും അതിന്റെ മുമ്പ് 5 നിൽക്കുന്നവരാ. അപ്പൊ അബൂഹുറൈറ പറഞ്ഞ് പ്രചരിപ്പിച്ചു. ആദ്യം മൂന്നേ പാടുള്ളൂ എന്ന് പറഞ്ഞ അബൂഹുറൈറ തന്നെ 5 നേരത്തെ നിസ്കാരം കിട്ടോ. അത് ആരാ പറഞ്ഞത്? ജിബിരിയില് നബിനെ കൊണ്ടുപോയിട്ട് ഏഴാനാകാശത്തിന് പഠിപ്പിച്ച് വിട്ട നിസ്കാരാണ് 5 നേരത്തെ നിസ്കാരം. അതുകൊണ്ട് നമ്മളെല്ലാവരും നിസ്കരിക്കണം. ശരി, ഈ കൗമല്ലേ മുഅവിയാന്റെ കാലത്ത് അവിടെ വരുന്ന അറാബികൾ എന്ന് പറഞ്ഞാൽ വെറും കൗമുകളാ. അവർക്ക് ജിബിരിയിൽ ഇങ്ങോട്ട് ഇറങ്ങോ പോവോ നബി അങ്ങോട്ട് കയറോ ഇതൊന്നും അവർക്കറിയില്ല. നബിക്ക് അങ്ങോട്ട് ആകാശത്ത് കയറാൻ പാടില്ല എന്ന് മൂന്നെട്ടാണല്ലോ ഖുർആനിൽ പറഞ്ഞത്. ഇയാൾ പറഞ്ഞാ നബി ആകാശത്ത് കയറി പോയിന്ന ഇരിക്കട്ടെ. ആകാശത്ത് നബി കയറിപ്പോയിട്ട് മിഹ്റാജ് നടത്തി 5 നേരത്തെ നിസ്കാരം ഫറളാക്കി കൊണ്ടുവന്നു, അങ്ങനെ ആകാശാരോഹണം നടത്തിയെന്ന് നബിനെ പറ്റി പറഞ്ഞുണ്ടാക്കുന്നവൻ കാഫിറാണെന്ന് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു. കാഫിറാണെന്ന് നിങ്ങൾ അറിഞ്ഞോട്ടോ. നമ്മളൊക്കെ 5 മിഹ്റാജൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ നിങ്ങൾ കൊടുത്തു കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അതായത് ഞാനും അങ്ങനെ വിശ്വസിച്ചിരുന്ന ആളെ തന്നെ. നമ്മളാരും കാഫിറാവൂല. ഇതൊക്കെ അച്ചടിച്ചു കൊടുത്തു. നബിക്ക് ആകാശാരോഹണം പാടില്ല. ഇല്ലാത്തൂൻ അത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളൊന്നും കാണിക്കാൻ ഞാൻ തയ്യാറല്ലാതെ വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്ന് അള്ള പ്രഖ്യാപിച്ച അതേ ആ സൂറത്തിൽ തന്നെ, സൂറത്തുൽ ഇസ്രായിൽ തന്നെ ഏറ്റവും വലിയൊരു മഹാത്ഭുതം നബിനെ കൊണ്ട് അള്ള ചെയ്യിപ്പിച്ചു എന്നുള്ള ശുദ്ധ നുണ പറഞ്ഞുണ്ടാക്കിയത് കുഫറാണ് എന്ന് അച്ചടിച്ചു കൊടുത്തു. കുഫറാണ്. ആകാശത്തേക്ക് കയറിയിട്ട് നിന്റെ വക എന്തെങ്കിലും വലിയ മനുഷ്യത്വം ഉണ്ടെന്ന് കാണിച്ചു കൊടുത്തേക്ക്, എന്നെ എനിക്ക് ആക്കണ്ട, നീ ഒരു മനുഷ്യനാണ്, എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞേക്ക് എന്നൊക്കെ അള്ളാഹു നബിയോട് പറഞ്ഞ അങ്ങനത്തെ നബി ആകാശാരോഹണം നടത്തി അള്ളാഹുവിന്റെ അനുമതി കൂടാതെ എന്നാണോ പിന്നെ അർത്ഥം? അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞ ആ വിഷയം നബി നടത്തി എന്ന് പറയുന്നവൻ കാഫിറാണ് എന്ന് പറഞ്ഞ് അച്ചടിച്ചു കൊടുത്തിട്ടേ മിണ്ടുന്നില്ല, പ്രഭാതത്തിലെഴുതുന്നില്ല, മാധ്യമത്തിലെഴുതുന്നില്ല, ഷബാബിലെഴുതുന്നില്ല, അൽമനാറിലെഴുതുന്നില്ല. ഞങ്ങളത് പറയുന്നവരാണ്, ഞങ്ങൾ കാഫിറല്ല എന്ന് പറഞ്ഞൂടെ. ഒരാള് കാഫിറാക്കുന്നുണ്ട്, കാഫിറാവല ശരിയാ. പക്ഷെ ഖുർആൻ അച്ചടിച്ചു കൊടുത്തു, മറുപടി പറയുന്നില്ല. നിങ്ങളൊക്കെ അറിയണം, ഇത് ഞാനൊരു പാർട്ടിനെ കുറ്റം പറയാൻ വേണ്ടിയല്ല, ഏഴ് പണ്ഡിതന്മാരെ കുറ്റം പറയാനല്ല, നമ്മളെ വഞ്ചിക്കുന്ന വഞ്ചന നമ്മൾ അറിയണം. നമ്മളൊക്കെ ഈ സത്യം പറഞ്ഞു തരാതെ മീറാജുണ്ട് അന്ന് 7-5 നേരത്തെ നിസ്കാരം ഫർളാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നുണ പറഞ്ഞിട്ട് നമ്മൾ 1300 കൊല്ലാണ് ശ്വാസം മുട്ടിച്ചത്. കുറച്ചൊന്നുമില്ല, 1350 കൊല്ലാണ് മുസ്ലിം സമുദായത്തെ ശ്വാസം മുട്ടിച്ചത്. നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, പഠിക്കാനും വയ്യ, ഉദ്യോഗം നടത്താനും വയ്യ, പഠിക്കാനും വയ്യ. മതിയോ? പിന്നെ തുണി നിക്കരിക്കണം, അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് എന്തെങ്കിലും പണി തുടങ്ങുമ്പോൾ അപ്പൊ പിന്നെ മാക്കൊടുക്കും. ഇങ്ങനെ മാങ്കൊടുക്കണം, നിക്കരിക്കണം, നിക്കരിക്കണം, മാക്കൊടുക്കും, ഇതന്നെ പണി. ഒരു പണി ഒരു മനുഷ്യന് ചെയ്യാൻ സമ്മതിക്കൂല. ഇങ്ങനത്തെ ഒരു വർഗം ഈ ലോകത്ത് നമ്മളെല്ലാം ഇല്ല. ജൂതന്മാരാണ് പഞ്ചേരുണ്ടാക്കിയത് മാങ്കൊടുക്കലൊക്കെ, ഈ ബാങ്കല്ല. അവർ 5 നേരം നിക്കരിച്ച മുതലാവൂല എന്നും പറഞ്ഞിട്ട് അവരത് വേണ്ടാന്ന് വെച്ചിട്ട് 1500 കൊല്ലായി, അല്ല 1500 അല്ല, അവർ 1200 കൊല്ലായി. അവർ വേണ്ടെന്ന് വെച്ചു ജൂതന്മാർ. അവർക്കിപ്പോ 3 ഉള്ളൂ. അവരിപ്പോ ശരിയായിട്ടുള്ള ഇസ്ലാമിലേക്ക് വന്നു. നമ്മളോ ആദ്യം 3 ആ 3 പോയിട്ട് പിന്നെ ജൂതന്മാരിൽ നിന്ന് 5 ഏറ്റെടുത്തിട്ട് നമ്മൾ ഇന്ന് വരെ ആ പാതാളത്തിൽ നിന്ന് കയറിയിട്ടില്ല. നമ്മളതിൽ കിടന്ന് മുങ്ങി കുളിക്കാം. ഇന്ന് നിക്കരിച്ചോട്ട് തീരുന്നില്ല, നിക്കരിക്കാഞ്ഞോട്ട് മുസ്ലിം ആവൂല, നിക്കരിച്ചോട്ട് തീരുന്നില്ല, ഇത് ചെയ്തായിട്ട് നടക്കൂല. അങ്ങനെ ഇടങ്ങറായി കയ്യപ്പ. നമ്മള് എന്തിനായി ഇടങ്ങറെന്നാ ചോദിക്കുന്നത്? ആരങ്ങനെ ഇടങ്ങറാൻ പറഞ്ഞത്? ഈ 5 ഉണ്ടാക്കിയതാരാ ഉണ്ടാക്കിയ ആൾ ഇവിടെ കിട്ടി? അബൂ ഹുറൈറ പറഞ്ഞു, അങ്ങനെ മീറാജിന്റെ രാത്രിയിൽ 5 ഫർളാക്കി. ശരി, എന്നിട്ട് അതുകൊണ്ട് നിക്കരിച്ചോടി. ഇബാദത്ത് ചെയ്ത അത്രയും പുണ്യുണ്ടെന്ന് പറഞ്ഞിട്ടേ മദീനത്തുള്ള ആൾക്കാരെ മുഴുവൻ ജൂതന്മാരെ പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്കിവിടെ ഭരണം നിലനിൽക്കണോ? മുആവിയോട് പറഞ്ഞു. മുആവിയ ആരാണെന്ന് മനസ്സിലായ? അവിടെ ലേശം പറയാം. മുആവിയ എന്ന് പറഞ്ഞ മനുഷ്യൻ അലീനെ വഞ്ചിച്ചിട്ട് അധികാരം തട്ടിപ്പറിച്ച മുനാഫിക്കാൻ, അലീനെ വഞ്ചിച്ചിട്ട് അധികാരം തട്ടിപ്പറിച്ച മുനാഫിക്കാണ് മുആവിയ. അയാളുടെ ഈമാൻ പോലും ശരിയല്ലാന്ന് ഖുർആനിലും, അയാളുടെ സ്ഥിതി തിരിച്ചു, അയാളുടെ പേരെടുത്തതല്ല, അത്തരക്കാരുടെ ഈമാൻ ശരിയല്ല എന്ന് ഖുർആൻ പറഞ്ഞതാ. മക്കമ്പത്തയിലെ വാളി കണ്ട് പഠിച്ചപ്പോ മുസ്ലിം ആയതാ, അങ്ങനത്തെ ഈമാൻ ശരിയല്ല എന്നല്ല പറഞ്ഞിരിക്കണേ. 32:29 അങ്ങനത്തെ മുആവിയ. ഇയാൾക്ക് എന്താണ് ഇസ്ലാമിന്റെ പേരിൽ ഭരണം നടത്താൻ മുആവിയക്ക് എന്താ അധികാരമുണ്ട്? അത് നാട്ടി പഠിക്കാം. ഇയാൾ ആരാ തിരഞ്ഞെടുത്തത്? ഒക്കെ പഠിക്കണല്ലോ. നമ്മള് മുആവിയാനെ മുസ്ലിമീങ്ങളുടെ ഭരണകർത്താവായിട്ട് അവിടെ കയറിയിരിക്കാൻ ആരാ അധികാരം കൊടുത്തതെന്ന് ചോദിച്ചാൽ അലിബിൻ നബി ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ഉടനെ തന്നെ അലിബിൻ നബി താലിബിനെ ഖലീഫയായിട്ട് തെരഞ്ഞെടുത്തു. അദ്ദേഹം ഭരണം ആരംഭിച്ചു. അങ്ങനെ ഗവർണർമാരെ അഴിമതിയും അനീതിയൊക്കെ ചെയ്യുന്ന ഗവർണർമാരനൊക്കെ പിരിച്ചുവിട്ട കൂട്ടത്തിൽ മുആവിയാനും പിരിച്ചുവിട്ടു. സിറിയയിലായിരുന്നു, സിറിയയില് മുആവിയായിരുന്നു അന്ന് അവിടുത്തെ ഗവർണർ. പിരിച്ചുവിട്ടപ്പോ ഇയാൾ എന്താ പറഞ്ഞത്? ഞാൻ പിരിയിലാണ്, ഇവിടെ ഖലീഫ ഇസ്ലാമിന്റെ പരമാധികാരിയായ ഖലീഫ പിരിച്ചുവിട്ടപ്പോ ഈ മുആവിയ പറഞ്ഞു ഞാൻ പിരിയിലാണ്, മൂപ്പരുടെ കയ്യിലാണ് അവിടെ സിറിയക്കാർ ഒട്ടാകെ മദീനത്ത് കസ്റ്റഡിയിലാ, മൂപ്പരുടെ ഗ്രൂപ്പിലാ, ഞാൻ പിരിയിലാന്ന് പറഞ്ഞു. പിരിയിലാന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെ ശരിയാവുക? തെരഞ്ഞെടുപ്പ് പ്രകാരം ഖലീഫായിട്ട് നിശ്ചയിക്കപ്പെട്ട ആളാണ് അലി. അലിന്റെ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ പിരിയിലാന്ന് പറഞ്ഞാൽ ശരിയാവോ? ആ പ്രശ്നമല്ല എന്ന് പറഞ്ഞു. എന്റെ ഈ ഏരിയ ഉണ്ടല്ലോ, എന്റെ പ്രവിശ്യ, ഈ സ്റ്റേറ്റ് ഇതൊന്നും ഞാൻ വിട്ടുകൊടുക്കൂല, അലി എവിടെങ്കിലും പോയി ഭരിച്ചോട്ടെ എന്നൊക്കെ കൂടി പറഞ്ഞ് ഏഷണി ഉണ്ടാക്കിയിട്ട് ചുരുക്കത്തിൽ അത് സംഘടനത്തിലേക്ക് കുറെ പറഞ്ഞതാ. അങ്ങനെ ഒരു മുആവിയ പറഞ്ഞാലും ശരി, അബൂ സുഫിയാൻ പറഞ്ഞാലും ശരി, ആര് പറഞ്ഞിരുന്നാലും ശരി, ഫൈം ബാത്തി യഹദാഹുമാ ഫഖാതിലുല്ലതി തബഗി ഹത്താ തഫീ ഇലാമില്ല. അങ്ങനെ രണ്ട് ചേരിയായിത്തീരുകയും ഒരു ചേരി ആക്രമിക്കാൻ ഒരുങ്ങുകയും ചെയ്താൽ അവരോട് പ്രതികാര യുദ്ധം നടത്തിയിട്ട് അള്ളാഹുവിന്റെ ആ കൽപ്പന വിധിയിലേക്ക് മടങ്ങി വരുന്നത് വരെ അവരോട് യുദ്ധം നടത്തണമെന്നുള്ള ആയത്ത് ഖുർആനിലുണ്ട്. അതനുസരിച്ച് അലി യുദ്ധം ചെയ്യല്ല, നിവൃത്തില്ല എന്നുള്ള തീരുമാനത്തിൽ മുആവിയയുമായിട്ട് സ്ത്രീയക്കാരുമായിട്ട് യുദ്ധത്തിന് ഒരുങ്ങേണ്ടി വന്നു. അല്ല, ഇയാൾ ഇവിടെ വേറെ ഭരണം നടത്താം, അലി ഇവിടെ ഭരണം നടത്തുമ്പോ ഇയാളുടെ ഭരണം ഇയാൾക്ക് ഖുർആൻ അറിയാം. 2 കൊല്ലത്തെ നവമുസ്ലിം, അയാൾ ഖുർആൻ പഠിച്ചിട്ടുണ്ടാ? ഖുർആൻ ഇയാൾക്ക് അറിയോ? അറിയില്ല. അലി ഇവിടെ ആദ്യം മുതൽ അവസാനം വരെ 23 കൊല്ലക്കാലം ഖുർആൻ പഠിച്ചാടാ, പിന്നെ 30-25 കൊല്ലം പിന്നെ പഠിച്ചു. അങ്ങനത്തെ അലിയാ. അലി ഭരണം നടത്തുമ്പോ മേവിയാൾക്ക് കൊള്ളിടാൻ പാടില്ല. ഏതായിരുന്നാലും അയാൾ വാശി പിടിച്ച് അവിടെ മക്കും മദീനയും പിന്നെ സിറിയയും കയ്യിലടക്കി ഭരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ വെട്ടി പിടിച്ചെടുത്തപ്പോ അലിന് നേരിടലാന്ന് വൃത്തിയില്ല, യുദ്ധത്തിന് തയ്യാറെടുത്തു. സിഫ്യനിൽ വെച്ച് ഇരിക്കും പറയാം, സിഫ്യനിൽ വെച്ചിട്ട്
അതിനാണ് അതിർത്തി പ്രദേശമായ സിഫിയിൽ വെച്ച് രണ്ടു കൂട്ടക്കാരുടെയും സൈന്യം ഏറ്റുമുട്ടി. മുആവിയാന്റെ സൈന്യ ഭാഗത്ത്, അലിയുടെ സൈന്യമരുടെ ഭാഗത്ത്. മുആവിയാനെ കൊന്നു നശിപ്പിക്കണം, ഖുർആന്റെ നിയമമാണത്, മുആവിയാനെ വിടാൻ പാടില്ല. അത്തരത്തിൽ യുദ്ധം മുന്നേറി, ഊട്ടിയടിച്ചു, സംഘർഷം വേണ്ടത്ര പൂർണ്ണമായ സംഘട്ടനത്തിലായി. യുദ്ധം നടത്തി, അങ്ങനെ മുസ്ലിമികൾ കണ്ടമാനം രണ്ടു ഭാഗത്ത് നിന്നു. പക്ഷെ വളരെയധികം മുആവിയാന്റെ ഭാഗത്ത് കൊല ചെയ്യപ്പെട്ടു. അവര് മുനാഫിക്കുകളാണ്, മുആവിയാക്ക് പ്രചോദനം നൽകുന്നത് കൂട്ടുകയെന്നുള്ളത് കുറെ ശത്രുക്കളും, അലിയിന്റെ ശത്രുക്കളും. യുദ്ധം മൂത്ത് മൂത്തിട്ട് 70,000 മുസ്ലിങ്ങൾ മരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. രക്ഷത്തൽ പരം എന്ന് അങ്ങനെ പറയുന്നത്. ഏതായിരുന്നാലും 10,000 മുസ്ലിങ്ങൾ അവിടുന്ന് ആ യുദ്ധത്തിൽ മരിക്കേണ്ടി വന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് രക്ഷപ്പെടൂരാന്ന് കണ്ടപ്പോ ഈ കപടനായ മുആവിയ, കപടൻ എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങളെ ഒരു പണിയതോടു, മുസേഫെടുത്തിട്ട് കുന്തത്തിമ നാട്ടിക്കോളൂ. ജീതന്മാർ പറഞ്ഞു കൊടുത്തു, ഇതപ്പ ഒരു പണിയുണ്ട്, മുസേഫെടുത്തിട്ട് ഒരു കുന്തത്തിമ ഒരു വടിമ നാട്ടിട്ട് പൊന്തിക്കാ, ഈ ഖുർആനിലുള്ളതനുസരിച്ച് ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞോളൂ. എന്നെങ്കിൽ എല്ലാത്തിനും ഇപ്പൊ നമുക്ക് രക്ഷപ്പെടാൻ യാതൊരു ഭാവമില്ല, എവിടെ നീ ഒറ്റ നിന്നെ തലവാക്കേണ്ടാവില്ല, അലിയിന്റെ സൈന്യം മുന്നേറിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അത് തന്നെ പണിയെന്നും പറഞ്ഞിട്ട് മുആവിയ സൈന്യാധിപന്മാരുണ്ടല്ലോ, ഏർപ്പെട്ട ഒരാളോട് പറഞ്ഞു, പൊക്കുന്നു, വേഗം കുന്തുണ്ടാക്കിയിട്ട്, വലിയ കുന്തുണ്ടാക്കിയിട്ട് മുസേഫെടുത്ത് പൊക്കിക്കാണെന്ന് പറഞ്ഞു. വിളിച്ചു പറഞ്ഞു, വിളിച്ചു പറഞ്ഞതാ, ഈ മുസേഫ് അനുസരിച്ച് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കണം. ഖുർആനിൽ ഖുർആനുണ്ടല്ലോ, തർക്കം വന്നാൽ അതിന്റെ വിധി ഖുർആനിൽ നോക്കിക്കോളണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വിധിയും വിളിച്ചു പറഞ്ഞിട്ട് മുസേഫായിട്ട് കുന്തിച്ച് കുന്തത്തിമേ. അപ്പൊ ജൂതന്മാരെ ഇവിടെ വന്നിട്ട് ജൂതന്മാരെ കൂടുതലുണ്ട്, രണ്ടു ഭാഗത്ത് മേശിന് കൂട്ടാൻ വേണ്ടി ജൂതന്മാരെ അടക്കുന്നുണ്ട്. വേഷം മാറിയിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞതാ, മുആവിയന്റെ ഭാഗത്ത് മുസേഫ് കുന്തിച്ചിരിക്കുന്നുണ്ടോ, മുസേഫിലുള്ള വിധിയൊക്കെ സമ്മതിക്കാൻ വന്നിട്ട് മുസേഫായിട്ട് കുന്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇനി യുദ്ധം ചെയ്യാൻ നിർത്തില്ല. അപ്പൊ അരികി പറഞ്ഞു, മുസേഫ് ഇപ്പൊ ഉണ്ടാകല്ല, മുസേഫ് ഉണ്ടായിട്ട് ഇവിടെ 30 അല്ലായിരിക്കണേ, മുസേഫ് ഒന്നും ഉണ്ടാകല്ല. ഇപ്പഴേ അവർ മുസേഫ് കുന്തിയത് തോറ്റ് പാടിസാൻ വേണ്ടി ഒരുങ്ങി തരിശ ആകെ പാപ്പറാൻ വേണ്ടി പോകുമ്പോഴാണ് മുസേഫ് കണ്ടെത്തിയതല്ലേ, നടക്കൂല, മുനാഫിക്കത്തിലാണ് കാണിച്ചത്. മുസേഫിന്റെ പേരിൽ എന്റെ സൈന്യത്തെ വീര്യം കെടുത്താൻ വേണ്ടിയിട്ടും കപടത്തരത്തിൽ ഇതൊക്കെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ്. മുസേഫ് ഇപ്പണ്ടായതല്ല, മുസേഫ് കൊണ്ട് വാങ്ങ, അത് നമ്മളതാ. പക്ഷെ മുസേഫിനുള്ളതനുസരിച്ച് സ്വീകരിച്ചോളാം എന്ന് പറയുന്നത് തോന്നിയാണ്. ആഹാ, അതിനോട് പറയാ, ഈ ജൂതന്മാരെ വന്നിട്ട് മറ്റേ പക്ഷത്തിൽ നിന്ന് ഈ കൊടുത്തിട്ടുണ്ട് ജൂതന്മാരെ വന്നിട്ട്. അപ്പൊ മുസേഫ് അതനുസരിച്ച് നിങ്ങൾ ഇപ്പോ യുദ്ധം നിർത്തുന്നതാ പറഞ്ഞത്, എന്നാ എന്നെ കൊള്ളുന്നു, അവരോട് വരുന്നത് കഴിഞ്ഞു എന്നാ എന്നെ കൊള്ളുന്നു. ജൂതന്മാരായി പറഞ്ഞത് അല്ലെങ്കിൽ ജൂതന്മാരെ പുറത്ത് സാഹിബികളെന്ന് പറയാൻ ആരായാലും പറ്റില്ല, നിന്നെയും കൊല്ലുന്നു പറഞ്ഞു. ഇതിന്റെ കപടത്തരം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ സമ്മതിച്ചില്ല. അല്ലെങ്കിൽ നബി താലിബ് തൽക്കാലം അത് വിട്ടുകൊടുക്കേണ്ടി വന്നു. ആയിക്കോട്ടെ, നമ്മൾ സന്ധി സംഭാഷണം നടത്താം, അതനുസരിച്ച് ആയിക്കോട്ടെ. സന്ധി സംഭാഷണത്തിൽ വെച്ചു സിഫിയൻ കഴിഞ്ഞിട്ട് സംഭാഷണത്തിന് വേണ്ടി രണ്ടാളെ നിശ്ചയിച്ചു, ഒന്ന് അബൂ മുസ്ലിയായി, വേറൊന്ന് അമൃതി എന്ന് പറയുന്ന മൂപ്പരുടെ വലിയ ചിങ്കിടി ഉണ്ട്, മാരിയ, രണ്ടാളെ കൂടി നിശ്ചയിച്ചു. അപ്പോഴേക്ക് വളരെ ഗംഭീരമായ വർക്ക്, സ്ക്വാഡ് വർക്കൊക്കെ നടത്തിയിട്ട് എല്ലാവരും പറഞ്ഞുറപ്പിച്ചിരിക്കണം, ഇവിടെ ഒരു സന്ധി സംഭാഷണത്തിൽ കൂടി പുതിയ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാൻ പോവാണ്. അതുകൊണ്ട് മാരിയാക്ക് സപ്പോർട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ
തന്നെ മദീനത്തെ നിസ്കാരം നോമ്പുണ്ടാക്കിയത് മുആവിയ അബൂ ഹുറൈറ. എന്താ പറഞ്ഞെടുത്ത്? നിസ്കരിച്ചോളൂ, നോമ്പ് കൊടുത്തോളൂ, ഇബാദത്ത് ചെയ്തെങ്കിലേ രക്ഷമുള്ളൂ, വേറെ യാതൊരു രക്ഷയില്ല. സുഖം കിട്ടണമെങ്കിൽ അത് വേണം. ഈ കൗമതൊക്കെ വിശ്വസിച്ചു. അതിനുള്ള ഹദീസിൽ ഇഷ്ടം പോലെ അബൂ ഹുറൈറ പറഞ്ഞു, അത് കേട്ടോളൂ, വിശ്വസിച്ചോളൂ പറഞ്ഞു. അബൂ ഹുറൈറ ഹദീസും പറഞ്ഞു, അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് ഇടത്തി അബൂ ഹുറൈറ വാത് പറയാ, ദിവസം അതാ എന്ന് പറഞ്ഞു. ദിവസം പറയണേ ഓരോ ദിവസം ഓരോന്ന് പറയും. ദിവസം അഞ്ചു നേരം നിസ്കരിച്ചാൽ അഞ്ചു നേരം പ്രയത്തിന്റെ ഇടയിൽ എന്തൊക്കെ പാപങ്ങളാണോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ അഞ്ചു നേരത്തിൽ കൂടി ശുദ്ധിയായിപ്പോവും. പുഴയിൽ കുളിച്ച മാതിരി അഞ്ചു നേരം പുഴയിൽ കുളിച്ചാൽ തന്നെ വല്ല ചെറു മേലുണ്ടാവുമോ എന്നാ ചോദ്യം ഇല്ല. ആ അതുപോലെ തന്നെ എന്ത് ദോഷം ചെയ്തിട്ടുണ്ടെങ്കിലും അഞ്ചു നേരത്തെ നിസ്കാരം കൊണ്ട് മുഴുവൻ ശുദ്ധിയാവുന്ന ഒരു സ്ഥലമാണ്. അതല്ല പണിയല്ലേ, എല്ലാ അക്രമങ്ങളും ചെയ്യ അഞ്ചു, അതാണ് പഠിപ്പിച്ച്. അത് ബുഖാരി മുസ്ലിം, അതാ ബുഖാരി മുസ്ലിം അബൂ ഹുറൈറയുടെ ഹദീസ്. അഞ്ചു നേരം നിസ്കരിച്ചാൽ അവന് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും എന്നൊക്കെ പറഞ്ഞു. പിന്നെ സ്വർഗത്തിന്റെ മൈസറയിൽ ആദ്യം മൈസറയിൽ തന്നെ ആദ്യത്തെ ചോദ്യം നിസ്കാരത്തെ പറ്റിയാണോ? അപ്പൊ എല്ലാവരും നിസ്കാരം നല്ല പോലെ സൂക്ഷിച്ച് ചെയ്തു കഴിഞ്ഞ രണ്ടാമത്തെ വേള. അങ്ങനെ വേദ പറഞ്ഞു 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 പിന്നെ അവിടെ എത്തി. പിന്നെ ഒരു ദിവസം വേറെ നിസ്കാരത്തിന്റെ പോലീസ് ഇങ്ങനെ പറഞ്ഞു കൂട്ടുക, ഒരു സമ പറഞ്ഞു രണ്ടുനേരം നിസ്കരിച്ചാൽ തന്നെ സ്വർഗത്തിൽ കിടക്കുന്നു കാരസുലാഹി എന്നൊക്കെ പറഞ്ഞു. അതെന്തായി മൂന്ന് നിസ്കാരം പൊളി അഞ്ചു നിക്കാരം വേറെ ഫർദാണെന്ന് പറഞ്ഞ ആള് പിന്നെ അവസാനം പറഞ്ഞു പറഞ്ഞു വെച്ചിട്ട് പിന്നെന്താ പറഞ്ഞു രാവിലെ വൈകുന്നേരം നിസ്കരിച്ചാൽ തന്നെ സ്വർഗത്തിൽ കടക്കാതിരിക്കൂലെന്ന് എനിക്ക് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മൂന്നുനേരം വേണ്ടാന്ന് അഞ്ച് ഫർദാക്കി ആളെടുത്തുനിന്ന് തന്നെ മൂന്നുനേരം പൊളിച്ചു. അപ്പൊ നുണ പറയുമ്പോ അങ്ങനെ വരും അങ്ങനെയല്ലേ വരുള്ളൂ, നുണ പറയുമ്പോ അങ്ങനെ വൈരുദ്ധ്യല്ലേ വരുള്ളൂ. ഇതും ബുഹാരിയിലെ മുസ്ലിമിനുണ്ട്, രണ്ടുപേരെ നിസ്കരിച്ചാൽ സ്വർഗത്തിൽ കടക്കുന്നു അതും ബുഹാരിയിലെ മുസ്ലിമിനുണ്ട്. അങ്ങനെ നിസ്കാരത്തിന്റെ പുണ്യം പറഞ്ഞാണ്ട് കലക്കി ഇവർക്ക് ഭ്രാന്താണ്ട് പോയി. എല്ലാവരും നിസ്കരിക്കണ്ടേ, രാത്രിയും പകരും ഒട്ടാകെ നിസ്കരിച്ചിട്ട് രാജ നിസ്കാരത്തിന്റെ പുണ്യം പറഞ്ഞതിന് കണക്കില്ല. അങ്ങനെ പത്ത് മണി കഴിഞ്ഞാൽ അള്ളാഹു ഇറങ്ങി വരും. അള്ളാഹു ഇറങ്ങി വന്നാൽ പിന്നെ നേരം വെളുക്കുന്നവരെ പ്രഭാതം വരെ എഴുന്നേറ്റ് അള്ളാഹു പറയലാണ്. ആരാ പ്രാർത്ഥിക്കാനുള്ളവർ വന്നോളി, ചോദിക്കാനുള്ളവർ ചോദിച്ചോളും, ദൈവം ചോദിച്ചോ ഒക്കെ ഞാൻ തരാം, നിസ്കരിക്കാനുള്ള നിസ്കരിച്ചോളും എന്നൊക്കെ അള്ളാഹ് ഇങ്ങനെ വിളിച്ചു പറയും. പത്ത് മണിക്ക്, പത്ത് മണിക്കൂടെ മനസ്സ് ഉറങ്ങേണ്ട സമയമാണ്. അപ്പൊ തന്നെ അള്ളാഹ് വന്നിട്ട് നിസ്കരിക്കാ അവിടെ കാത്തിരിക്കാന്നാ പറഞ്ഞു നിസ്കാരം ഏറ്റു വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ പത്ത് മണി മുതൽ പ്രഭാതം വരെ രാത്രി നിസ്കാരം ചെയ്ത അത്രയും പുണ്യം അതിനുണ്ടെന്ന് പറഞ്ഞ് അതും പഠിപ്പിച്ചു. അങ്ങനെ നിസ്കാരക്കാർ ആ ജാതിക്കാർ രാത്രി നിസ്കാരക്കാർ. അപ്പൊ മൂപ്പരോട് വിളിച്ചു ചോദിച്ചു, അല്ല നിങ്ങളുടെ നിസ്കാരത്തിന്റെ ലക്ഷണമൊന്നും കാര്യമായിട്ട് കാണാതില്ലോ, ഈ രാത്രി നിസ്കാരമൊക്കെ അത്ര ജോറായിട്ട് ഞങ്ങളൊക്കെ ചെയ്യണ്ടേ, നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് നബി പറഞ്ഞ നല്ല ചെയ്യണ്ടേ. പക്ഷെ നിങ്ങളൊരു ദിവസം നിസ്കരിക്കുന്നതായിട്ട് യാതോ ലക്ഷണം വീട്ടിലെന്തെങ്കിലും ഒച്ചപ്പാടൊക്കെ ഉണ്ടാവില്ലേ, അതൊന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ മൂപ്പരൊന്ന് തൊണ്ടാനക്കി ഇരുന്നിട്ട് എന്താ പറഞ്ഞു എന്റെ പുന്നാര നബി എന്നോടൊരു കാര്യം പറഞ്ഞത്. എന്താ പുന്നാര നബി പറഞ്ഞത്? എന്നോട് എന്റെ പുന്നാര നബി നേരത്തെ നിസ്കരിച്ചു കിടന്ന് ഉറങ്ങിക്കോളം പറഞ്ഞിരിക്കണം. ആ ബുഹാരിയിലെ മുസ്ലിമിലേത, ബുഹാരിയിലെ മുസ്ലിമിലേത, എന്റെ പുന്നാര നബി അവസാനി ഖലീലി, എന്റെ പുന്നാര നബിയാ മലയാളത്തിന് പരിഭാഷപ്പെടുത്തേണ്ടത്. അല്പം ഇത്രമൊന്നും പറഞ്ഞാ പോരാ, എന്റെ പുന്നാര നബി എന്താ നിസ്കരിക്കണ പറഞ്ഞത്? നബിന്റെ പുന്നാര നബിയല്ലേ? എന്റെ പുന്നാര നബി എന്നോട് നേരത്തെ നിസ്കരിച്ചു കിടന്ന് ഉറങ്ങിക്കോളാനാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നിസ്കരിക്കാത്തത്. അതുകൊണ്ട് രാത്രി ഉറക്കത്തിൽ നിസ്കരിക്കേണ്ട ആവശ്യമില്ല, നേരത്തെ ഉറങ്ങണം മുമ്പേ ഞാൻ നിസ്കരിക്കണ്ടുള്ളൂ. എന്നോട് അങ്ങനെ നബി പറഞ്ഞു, ഞാൻ ഇനി വൈകുന്നേരം അങ്ങനെ ചെയ്യുള്ളൂ. അപ്പൊ ഒരൊറ്റ ദിവസം രാജി നിസ്കരിക്കൂടാനായി അതിന്റെ അർത്ഥം. ബുഹാരിലത മുസ്ലിമിലത അബൂ ഹുറൈറ ഒരൊറ്റ രാത്രിയും തഹജ്ജുദ് നമസ്കരിച്ചിട്ടില്ല എന്ന് ബുഹാരി കൊണ്ടും മുസ്ലിം കൊണ്ടും തെളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് തെളിഞ്ഞിട്ടില്ലാതെ പറയാൻ ഇവിടെ ഒറ്റ മൗലവിയുണ്ട്, ഒരു മുസ്ലിമുണ്ട്, ആരുമില്ല. അപ്പൊ മുഹപ്പുറം നിസ്കരിക്കൂല, വേറെ കൊണ്ട് നിസ്കരിപ്പിച്ചു, എല്ലാവർക്കും കൂടി നിസ്കാര ഭ്രാന്ത് ഉണ്ടാക്കി എന്ന് പറയാ ചുരുക്കം. അപ്പൊ അങ്ങനെ നിബാദത്തിലാണ്ട് മുഴുകി വന്നപ്പോ സംഗതി എല്ലാവരും നിബാദത്തരായിട്ട് മാറി, എല്ലാവരും നിസ്കാരക്കാരായിട്ട് മാറി, തഹജ്ജുദരായിട്ട് മാറി, മദീനത്തുള്ളവരൊക്കെ. ആർക്കും പിന്നെ വേറെ വർത്താനൊന്നുമില്ല. പിന്നെ മര്യാദക്ക് കഴിയാൻ സ്വത്തുണ്ട്, പൂർവികന്മാർ സമ്പാദിച്ച സ്വത്തുണ്ട്, ഇഷ്ടം പോലെ ഹൈവനീമത്തും ഭരണാർത്താക്കളുടെ മുമ്പ് മൂന്നും ഭരണാർത്താക്കളെ ധരിച്ച ആ ക്ഷേമാശ്വര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തിന്ന് കുടിച്ച് സാപ്പാടിട്ടിട്ട് ഇങ്ങനെ നിൽക്കിരുന്ന് നിൽക്കരിക്കൽ തന്നെ. അപ്പൊ അതിനൊരു പിമ്പലം ഉണ്ടാക്കണം. ഇവിടെ ഖുർആൻ പറഞ്ഞെന്താ പറയുക, ഇങ്ങനെ ആയത്ത് ഖുർആനുണ്ട്. തന്നെ അള്ള പറഞ്ഞ ആയത്ത് ഒമ്പത് നൂറാമത്തെ ആയത്താ, ഒമ്പതാമത്തെ ആയത്തിൽ ഒമ്പത് നൂറ് അതിൽ പറഞ്ഞതാ. അങ്ങനെ ആദ്യമാദ്യം ഇസ്ലാമിലേക്ക് വരികയും അങ്ങനെ സാധിക്കുന്ന ലവലൂര മിനൽ മുഹാജിരിനെ വല്ലൻസാർ, മുഹാജിരുകളിലും അൻസാറുകളിലും പെട്ട ആദ്യമാദ്യം ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്ന ആൾക്കാർ പ്രഥമന്മാർ, വല്ലദീനത്തെ പ്രയോഗം അതാരാണത്? അവിടെ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യമാദ്യം ഇസ്ലാമിലേക്ക് ആദ്യം കയറി വന്ന ആൾക്കാർ പ്രഥമന്മാരെന്ന് പറഞ്ഞത് ആരാണ്? അബൂബക്കർ എന്ന് പറയുന്ന ഉസ്മാൻ അലി അടന്നിക്കട്ടെ, ഉസ്മാൻ എണ്ണാനായിട്ടില്ലോ, അബൂബക്കർ ഉസ്മാൻ അലി, അബൂബക്കർ ഉമർ ഉസ്മാൻ അലി, ഈ നാലാളും ഈ മുഹാജിരുകൾ എന്ന് പറഞ്ഞപ്പെട്ട സംശയമൊന്നുമില്ലീൻ എന്ന് പറഞ്ഞപ്പെട്ട. പിന്നെ വല്ലം സാറിന് മദീനത്ത് നബി അങ്ങോട്ട് ചെന്നപ്പോൾ മദീനത്ത് സ്വീകരിക്കാനായിട്ട് അവിടെ കാത്തിരുന്ന സഹാബികളും അത് അൻസാറുകൾ. ഈ രണ്ടെണ്ണത്തിലും മുഹാബിയപ്പെടുവോ? മുഹാജിരുകൾ എന്ന് പറഞ്ഞാലും മുഹാബിയപ്പെടൂല, അൻസാരികൾ എന്ന് പറഞ്ഞാലും മുഹാബിയപ്പെടൂല. അബൂഹുറയപ്പെടുവോ? അബൂഹുറയിലും പെടൂല. മക്കാരനും അല്ല മദീനക്കാരനും രണ്ടാളും. ഇയാള് മക്കാരനാണെങ്കിലും വന്ന് കാഫിറാട്ടിൽ ഇതിനെ കൊല്ലാൻ നടക്കുകയായിരുന്നു മുഹാദിയ. അപ്പൊ മുഹാജിരികളിലും അൻസാറുകളിലും അവരോ പെട്ട ആൾക്കാർ, അവരോട് പിന്തുടർന്ന് നടക്കുന്ന ആൾക്കാരും യഹ്സാനോടുകൂടി അവരോടൊപ്പം പിൻപറ്റി നടക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞപ്പോ അബൂ ഹുറൈറക്ക് മുഹാദിയക്കോടെ സീറ്റില്ലാതായി പോവാ. ഇവരും മുഹാജിറും പെട്ട ആളല്ല, അൻസാറിനും പെട്ട ആളല്ല. അപ്പൊ അബൂ ഹുറൈറ ഒരു ദിവസം കുറെ കാലം ആലോചിച്ചു, ഒരു ദിവസം അല്ല കുറെ കാലം ആലോചിച്ച് എന്താ ഇപ്പൊ ഇതിന് വേണ്ടത്? അപ്പൊ മുഹാദിയെപ്പറ്റി ഇങ്ങനെ പറയില്ല. മുഹാദിയാന്റെ ആൾക്കാരും മുന്തിയ ആൾക്കാരാണെന്ന് വരച്ചിട്ടുണ്ട്. കാരണം അവിടെ പള്ളിയിൽ അവിടെ വച്ചിരിക്കാൻ ഭ്രാന്തിച്ച ആൾക്കാരുണ്ട്. അവിടെ തഹജ്ജുദും തറാവീഹും വിത്രും ഒക്കെ കൂടിയായിട്ട് നിക്കാറുണ്ട്. ദുഹാ നിക്കാറും എപ്പോഴും നിക്കരിക്കണന്നെ. ഇവരൊക്കെ ഒന്നാന്തരം മുസ്ലിമികളാണെന്ന് വരച്ചു തീർക്കണം. ഇവിടെ അള്ളാഹു പറഞ്ഞതോ യഹ്സാനോടുകൂടി നടക്കുന്ന ഈ മുഹാജിറുകളോടും അൻസാറുകളോടും പിൻപറ്റി നല്ല നല്ല പരോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരും അള്ളാഹു ഇഷ്ടപ്പെട്ടതാണെന്ന് അവ പറയാൻ പോണത്. ഇതിപ്പോ പരോപകാര ഇങ്ങനെ വേണ്ടതും വേണ്ടാത്തൊക്കെ നിൽക്കാൻ പരോപകാര പരോപകാരപ്രദമായിട്ടുള്ള മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന വിഷയത്തിൽ താല്പര്യം എടുത്തുകൊണ്ടിട്ട് മുഹാജിറുകളോടും അൻസാറുകളോടും പിൻപറ്റി നടക്കുന്ന ആൾക്കാരെയാണ് അള്ളാഹുവിന് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ അന്ന് മദീനത്തെ പള്ളിയിൽ നിക്കരിച്ച് കൂടിയിരിക്കുന്ന ആൾക്കാരെ ഈ കുറിച്ചപ്പെടുത്താൻ യാതൊരു പാവൂല്ല. കുടുങ്ങി കുടുങ്ങോ ഇയാൾ കുടുങ്ങോ ഇയാളോട്ട് കുടുങ്ങൂല്ല. കുടുക്കിട്ട് രക്ഷപ്പെടുമോ? രക്ഷപ്പെടപ്പോ എന്താ പറഞ്ഞു പറയോ? ഒരു ദിവസത്തെ അത് പറയാം. യഹ്സാനിന്റെ ഒരു അർത്ഥം നിങ്ങൾ മുമ്പ് പഠിച്ചു വരുന്നില്ല കേട്ടോ, പുതിയതായിട്ടൊന്ന് പഠിക്കണം. യഹ്സാനെന്ന് പറഞ്ഞാൽ പരോപകാരം ചെയ്യണം, നന്മകൾ ഈ സമുദായത്തിന് ഈ പ്രസ്ഥാനത്തിന് മതത്തിന് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നെങ്കിൽ യഹ്സാൻ എന്ന് പറയാൻ പാടുള്ളൂ. താല്പര്യത്തിലാറ് സ്ഥലത്ത് ഹസാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒക്കെ അതിന്റെ അർത്ഥത അള്ളാഹു മസ്ലിൻ എന്ന് പറഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അതിലൊന്നും ഈ നിസ്കാരമൊന്നും പൊടില്ല. ഇവിടെ ഇപ്പൊ യഹ്സാനോടുകൂടിയുള്ള ആൾക്കാരാണ് ഈ മുഹാജിറുകൾ അൻസാറുകളുടെ കൂട്ടത്തിൽ ഉണ്ടുള്ളൂ എന്ന് അള്ളാഹു അവിടെ പറയും ചെയ്തു. സുന്ദരനായിട്ട് ഇറങ്ങിയൊന്നും ഇല്ല മുറിച്ച ജുബ കെട്ടിട്ട് കയറിയൊന്നും പള്ളിയിൽ കയറിയിരുന്നിട്ട് ചോദിച്ചു ബുദ്ധിയോട് ചോദിച്ചു. ഇസ്ലാം കാര്യത്തിനാണ് ഇമാം കാര്യത്തിനാണ് പഠിപ്പിക്കാൻ വേണ്ടി ഒന്നാം അവിടെ. അങ്ങനെ ഇസ്ലാം കാര്യം പറഞ്ഞു. അവിടെ ഞാൻ മുഹമ്മദ് റസൂലുള്ള കത്തും പറഞ്ഞു. ഇസ്ലാം കാര്യം എന്താണെന്ന് ചോദിച്ചു. നബി പറഞ്ഞു അവിടെ പറഞ്ഞു മുഹമ്മദ് റസൂലല്ലാതെ മുപ്പനാണ്ട് ഉണ്ടാക്കിയ ഒരു ഇസ്ലാം കാര്യം. അതൊക്കെ കഴിഞ്ഞ ദിവസം പിന്നെ പറഞ്ഞു ഇമാം കാര്യം പറഞ്ഞു. കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്ത്യയിൽ നബിയോട് ചോദിച്ച അമൽ യഹ്സാൻ എന്താണ്? യഹ്സാനോടുകൂടി നടക്കണം, യഹ്സാനോട് യഹ്സാൻ ചെയ്തുകൊണ്ടിരിക്കണം. അതിരുവല്ല ഹസാൻ നീതി പ്രവർത്തിക്കണം, പരോപകാരപ്രദമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം, അതിനാണ് അള്ളാഹു കൽപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് ഈ ഹസാൻ എന്ന് ജിബ്രീൽ നബിയോട് ചോദിച്ചു. അപ്പൊ നബി പറഞ്ഞു എന്ന് പറഞ്ഞാലേ ഇവിടെ ക്ഷേമാശ്ചര്യങ്ങളും അവസര സഹായിക്കലും സാമൂഹ്യ പ്രവർത്തനം ഇതൊന്നുമല്ല, പരോപകാരമുള്ള പ്രവർത്തനങ്ങളൊന്നുമല്ല. നീ അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള നിലക്ക് നീ ഇരുന്ന് ഇബാദത്ത് ചെയ്യുന്ന പള്ളിയിൽ അവിടെ ഇരുന്ന് രാത്രിയും പകരുന്നു നിക്കരിച്ചു. അത് തന്നെയാണ് യഹ്സാനെന്ന് ജിബ്രീലിനോട് നബി പറഞ്ഞു കൊടുത്തു. യഹ്സാനിന് ശരിക്കുള്ള അർത്ഥം ജിബ്രീൽ ചോദിച്ചിട്ടുണ്ട് പറയിപ്പിച്ചു എന്ന്. അപ്പൊ യഹ്സാൻ എന്ന് പറഞ്ഞ പദം അറബി പദല്ലേ? ഇത് നബിക്കറിയില്ല, സഹാബികൾക്കറിയില്ലേ. ജിബ്രീലിന് വന്നിട്ട് ജിബ്രീലിനെ ഇറക്കിയിട്ട് ഇഹ്സാന്റെ പദം നബിയോട് ചോദിച്ച് പഠിപ്പിച്ചത് ഇങ്ങനെയാണ് ഇയാൾ പറഞ്ഞിട്ടാക്കണം. എങ്ങനെയാ ഇയാൾ പള്ളിയിലുള്ള നിസ്കാര ഭ്രാന്തന്മാരെ സൃഷ്ടിച്ചു വിട്ടവരെ മുഴുവൻ ഈ ഇഹ്സാൻ ചെയ്യുന്ന കൂട്ടക്കാരാണ്. അലിയിന്റെ ആൾക്കാര് അവരെന്തൊക്കെ കുറച്ച് കുറവാറും കുറച്ച് നിൽക്കാറും അറിയാമെന്നില്ല. മൂന്ന് നേരത്തെ നിൽക്കാറും കാറ്റി നടക്കുന്ന ആൾക്കാരാണ്. അവർക്ക് വലിയ ഇഹ്സാനൊന്നുമില്ല. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ രാവും പകലും നിറയെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അതാണ് യഹ്സാനിന്റെ അർത്ഥം എന്ന് ജിബ്രീലിനോട് നബി പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ നുണ ഇവിടെ ബുഖാരിയിലും മുസ്ലിമിലും പോയി പറഞ്ഞത്. ആ എവിടെയെങ്കിലും ഇല്ല, ബുഖാരിയിലും മുസ്ലിമിലും ഖുർആന്റെ 46 സ്ഥലത്ത് പറഞ്ഞ യഹ്സാനിന്റെ നുണ ശുദ്ധ നുണ പറഞ്ഞുകൊണ്ടിട്ട് അട്ടിമറിച്ച ജൂത മുനാഫിക്കാണ് ഈ അബൂ ഹുറൈറ. യഹ്സാനിന്റെ അങ്ങനെ ഒരർത്ഥം അന്ന് വരെ തിരിച്ചറിയുന്നില്ല, ഇന്നുമില്ല. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യുക എന്നുള്ള അർത്ഥം ഖുർആൻ 40 സ്ഥലത്ത് മറിച്ചു നോക്കും. ഇബാദത്ത് ചെയ്യാൻ അർത്ഥമില്ല, ഇബാദത്തിന് യഹ്സാൻ എന്ന് പറയാൻ പാടില്ല. ഖുർആനോട് തെളിവാണ്, 40 തെളിവാണ്. അങ്ങനത്തെ യഹ്സാനിന് വെറും ഇബാദത്ത് ചെയ്യലാണ് എന്ന് ശുദ്ധ നുണ പറഞ്ഞ് അർത്ഥം ഉണ്ടാക്കിയിട്ട് മദീനക്കാര് മുഴുവൻ 5 നിസ്കരിക്കുന്നതിന്റെ പേരിൽ മുഹാദിയന്റെ ആൾക്കാരൊക്കെ മെസ്സിനികളാണ്, അവരൊക്കെ അള്ളാഹുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞുണ്ടാക്കി, അവരാണ് താബിയങ്ങൾ എന്ന് പറഞ്ഞുണ്ടാക്കി. അല്ല, മുഹാദിയന്റെ ആൾക്കാരല്ല താബിയങ്ങള്, മദീനത്തന്നെ 5 ഉണ്ടാക്കിയ ആൾക്കാരല്ല താബിയങ്ങള്. അലിയന്റെ അനുയായികളായിട്ട് മുഹാജിറുകളുടെ പിന്നാലെ പോയവര്, അൻസാറുകളുടെ പിന്നാലെ പോയിട്ടുള്ള ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരതാ 3 ഇന്ന് വരെ നിലനിർത്തിയിട്ട് ഇറാനിലും ഇറാഖിലും ബഹ്റൈനിലെ നഗറു അതുപോലെ ഗൾഫ് നാടുകളിൽ പലയിടത്തും മെച്ചപ്പെട്ട പള്ളികളുണ്ട്. അവിടൊക്കെ 3 എന്ന് സിദ്ധാന്തിക്കുന്ന 10 ജനങ്ങൾ മുസ്ലിങ്ങൾ ഇന്ന് ഈ ലോകത്തുണ്ട്. അത് ഈ 90 കോടിയുടെ ഇടയിൽ അവരെ സംബന്ധിച്ചൊരു നോട്ടീസ് പോലും മറക്കാറില്ല. ഇവിടെ ആദ്യമായിട്ട് ഈ യാത്രക്ക് മൂന്നേയുള്ളൂ, മൂന്ന് നേരം മാങ്ങയുള്ളൂ, മൂന്ന് നേരം അവർക്ക് പറഞ്ഞുള്ളൂ, അഞ്ച് നിസ്കരിക്കുന്നതിൽ ആൾക്കാരുണ്ടെന്നുള്ളതല്ലാതെ പറഞ്ഞവർക്ക് മൂന്നേയുള്ളൂ, നിർബന്ധമായ മൂന്നേയുള്ളൂ എന്നൊക്കെ ഇവിടെ കേരളത്തിൽ നോട്ടീസായിട്ടും പത്ര പ്രസ്താവനയായിട്ടും പത്രത്തിന് വന്നു ബുക്കുകളായിട്ടും അടിച്ച് പ്രസിദ്ധീകരിച്ചത് ഖുർആൻ സുന്നത്ത് സൊസൈറ്റിന്റെ പ്രസിദ്ധീകരണമായിട്ട് ഞാൻ ആ ചെയ്തതാണ്. വേറെ ഒരൊറ്റ മനുഷ്യൻ ഈ 10 കോടിയുടെ ഇസ്ലാം മതം ഇവിടെ പ്രചരിപ്പിക്കാൻ സമ്മതിച്ചില്ല, ഇപ്പോഴും അവർ സമ്മതിക്കണമെന്നില്ല. എന്തിന് ഇവരുടെ 5 നേരം പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ട്? അപ്പൊ 5 നേരം എന്നുള്ളത് അബൂ ഹുറൈറയുടെ കെട്ടുകഥ. അബൂ ഹുറൈറ ഉണ്ടാക്കി തീർത്ത 100-ാം മാലയാണ്, മഹാഭാണ്ഡമാണ്, ആ ജൂതന്മാരുടെ ഇറക്കുമതിയാണത്. ഇസ്ലാമിൽ 5 നേരമില്ല. 5 നേരം എന്ന് പറഞ്ഞ ഒരൊറ്റ ആയത്ത് കൂടാനില്ല. നിധി ഒരിക്കലും 3 പേരെല്ലാം നിസ്കരിച്ചിട്ടില്ല. ദൂഹന്മാർക്ക് നമസ്കരിക്കണം, തെളിയിക്കുന്നവർക്ക് 1,00,000 രൂപ ഇരാൻ പറഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ടും ഒരൊറ്റ ആള് രംഗത്ത് വരുന്നില്ല. കർവാവി കഴിഞ്ഞ് നോക്കൂ, മറുപടിയില്ല. ഇവിടെ ഭാഗം എഴുതിക്കോളൂ, മറുപടിയില്ല. അത് മറുപടി ഉണ്ടാക്കാൻ ചോദ്യം അച്ചടിച്ചേരണോ? അറബിയിൽ അച്ചടിച്ചേരാം, ഇംഗ്ലീഷിൽ അച്ചടിച്ചേരാം. ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാർ നമ്മളെ കൊടുത്ത് ധാരാളം. അത് അറബിയിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കാം, ഇംഗ്ലീഷിലും ആക്കി കൊടുക്കാം. ചോദ്യങ്ങൾ 5 നേരത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ മറുപടി വാങ്ങിത്തരാവോ? ഇവിടെ വാദിനെ കൊണ്ടോ, യാസറിന് അൽബാനിയെ കൊണ്ടോ, കർവാദിനെ കൊണ്ടോ, ഈജിപ്തിലെ പ്രൊഫസർമാരെ കൊണ്ടോ മറുപടി വാങ്ങിത്തരാവോ? മറുപടി വാങ്ങിത്തരാമെന്ന് ഏറ്റാൽ ചോദ്യം നാളെക്ക് നാളെ തയ്യാറാക്കി കൊടുക്കാം. ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചോദ്യങ്ങൾ, മറുപടി കിട്ടൂല. 27 കൊല്ലായിട്ട് എനിക്ക് മറുപടി വന്നിട്ടില്ല. 27 കൊല്ലായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാണ്, ഞങ്ങൾ പഠിക്കുന്നുണ്ട്. മറുപടി പിന്നെ തരാം, കാപ്പട്ടത്തരം വഞ്ചിച്ചു. ഇന്നുവരെ മറുപടി വന്നില്ല, നേരിട്ട് ചോദിച്ചിട്ട് മറുപടി വന്നില്ല, ഇനി മറുപടി തരില്ല. കർവാലി 5 നേരത്തിന് ഒരു പ്രബന്ധം അവതരിപ്പിച്ചു മദീന യൂണിവേഴ്സിറ്റിയിൽ. ആ പ്രബന്ധം ഇവിടെ പ്രസിദ്ധീകരിക്കാൻ കൊള്ളൂടായെന്നുള്ള ഇവർ തള്ളി. എന്താ കാരണം? അത് പറഞ്ഞതൊക്കെ ഹൊറാഫാത്താണ്. 5 നേരത്തിന് പറ്റിയ ഒരൊറ്റ തെളിവില്ല. അപ്പൊ ഇന്നത്തെ പണ്ഡിതന്മാരിൽ നിന്ന്, ലോക പണ്ഡിതന്മാരിൽ നിന്ന് 5 നേരം സാധിക്കാമെന്ന, അല്ലെങ്കിൽ വേറെ കുട്ടികൾക്ക് അവകാശം കൊടുക്കണ്ട എന്ന് സാധിക്കുന്ന ഒരൊറ്റ ഫത്വ, ഖുർആനിൽ നിന്നും ശരിയായ ഹദീസിൽ നിന്നും തെളിവുദ്ധരിച്ചുകൊണ്ടുള്ള ഒരു ഫത്വ ലോക പണ്ഡിതന്മാരിൽ നിന്ന് ഏതെങ്കിലും ഒരാളിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചു തരാമെന്നേറ്റാൽ നമ്മളുടെ ഈ കമ്മിറ്റി മുഖേന തന്നെ, ഈ സെമിനാർ കമ്മിറ്റി മുഖേന തന്നെ അവർക്ക് ചോദ്യങ്ങൾ വേണ്ടത്ര ഇംഗ്ലീഷിലും അറബിയിലും ഒക്കെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാം. അറിയാതെ ഇവരുടെ പണ്ഡിറ്റ് ആരോ, ഇവിടെയുള്ളവർ പണ്ഡിറ്റില്ല, ഈ തലത്തിലുള്ളവരല്ല, കേരളത്തിലുള്ളവരല്ല, ലോക പണ്ഡിതന്മാരെന്ന് പറയുന്നവരിൽ 5 നേരം സാധിക്കാൻ കേൾപ്പുള്ള ഒരൊറ്റ പണ്ഡിതൻ ലോകത്തുണ്ടെങ്കിൽ അയാളുടെ പേരൊന്ന് പറയൂ. ചോദ്യം അറബിലും തരാം, ഇംഗ്ലീഷും തരാം. 5 നേരം ഉണ്ടാക്കി നമുക്കൊന്ന് കാണണം. 100,000 രൂപ ഞാൻ പറയുന്ന ഒരൊറ്റ ഒന്ന് രംഗത്ത് വരാം. അപ്പോ ആര് കണ്ടുപിടാം? ലോകപണ്ഡിതനാ? എഴുതിക്കോളൂ, വിരോധമില്ല, ആരാരും വിരോധമില്ല. ഇവിടെ ഈജിപ്ത്, അതുപോലെ സൗദി അറേബ്യ, ഖത്തർ പോലെയുള്ള ആൾക്കാർ അവിടെയുള്ള ലോകപണ്ഡിതന്മാരെ പറ്റി ആദ്യം പറഞ്ഞ് ഇവിടെ തന്നെ ഏറെ ഉണ്ടായി. ശരി, കൊടുത്തോളൂ. ഇവിടെ ചോദ്യങ്ങൾ ഉണ്ടാക്കിത്തരാം, ചോദ്യങ്ങൾ അറബിയിൽ ഉണ്ടാക്കിത്തരാം. ഉത്തരം തരാനുള്ള സെമിനാറുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പോ പ്രഭാഷണത്തിന്റെ സന്ദർഭ പ്രഭാഷണമാണ്. ഇത് പ്രഭാഷണം നടത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വേദിയാണ്. ഇവിടെ പ്രഭാഷണം മാത്രമാണ്. തെളിയിക്കണ്ടേ? തെളിയിക്കേണ്ട വിഷയങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ ഖുർആനില്ല, ഇഷ്ടം പോലെ ഖുർആനില്ല. അപ്പനിശ്വരാത്ത പ്രസംഗി ഉത്തര സമരല്ലേ ഇല്ല. ഇവിടെ വെല്ലുവിളി വിളിക്കേണ്ട വിഷയം, വെല്ലുവിളിക്കേണ്ട വിഷയത്തെ പറ്റി വെല്ലുവിളിക്കേണ്ടി വരും. പ്രഭാഷണത്തിന്റെ ഈ വിഷയം മുസ്ലിമികളുടെ വിഷയമാണ്, ഖുർആനിലുള്ള വിഷയമാണ്, ഖുർആനിലുള്ള വിഷയമാണ്. ഖുർആനിലുള്ള വിഷയത്തെ സംബന്ധിച്ച് ഇവിടെ ലോക പണ്ഡിതന്മാർ ലോക പണ്ഡിതന്മാർ അറിയിച്ചു തരേണ്ട കാര്യങ്ങൾക്ക് അതിന് വേണ്ട വിധത്തിലുള്ള ചോദ്യങ്ങൾ അയച്ചു കൊടുക്കാന. ഓ പാരന്റ് എല്ലാവരും പറയാറുണ്ട്, എല്ലാവരും പറയാറുണ്ട്, എല്ലാവരും പറയാറുണ്ട്, എല്ലാവരും പറയാറുണ്ട്. ഇവിടെ ഒരാളെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കല്ല, വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കല്ല. ഇവിടെ വിഷയം പറയാം, നമസ്കാരം 3-ഓ 5-ഓ എന്നുള്ള വിഷയം പറയാം. വിഷയം പറയുന്ന അവസരത്തിൽ ആ വിഷയത്തിന്റെ തെളിവുകൾ അനുസരിക്കേണ്ടി വരും, ആ തെളിവുകൾ വെല്ലുവിളി രൂപത്തിൽ അവതരിപ്പിക്കേണ്ടി വരും. അത് വെല്ലുവിളി രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരാളെ തെറിപറയലല്ല, ഒരാളെ തെറിപറയലല്ല, ഒരാളെ ആക്ഷേപിക്കലല്ല, തെറിപറയലല്ല, ആക്ഷേപിക്കലല്ല. അതെ അതെ, വെല്ലുവിളിയിന്റെ വിഷയത്തിൽ, വെല്ലുവിളി രൂപത്തിൽ പറയേണ്ടത് പറയണം. സെമിനാറിന്റെ വിഷയത്തിൽ വെല്ലുവിളിക്കേണ്ട കാര്യം പറയേണ്ടി വരും, പറയേണ്ടി വരും. അതിനല്ലേ അവരെ നമ്മൾ വിളിക്കുന്നത്?
ഇവിടെ വാദപ്രയോഗത്തിന് വേണ്ടി നമ്മൾ എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. വ്യവസ്ഥാപിതമായ രൂപത്തിൽ വാദപ്രയോഗത്തിന് എല്ലാവർക്കും നമ്മൾ സമയം കൊടുക്കുന്നുണ്ട്, വേദി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ പറഞ്ഞെന്താ വിഷയം എന്താ? ഇവിടെ ആരാണോ അഞ്ചു നേരത്തിന്റെ തെളിവ് തരാൻ വേണ്ടി രംഗത്ത് വരുന്ന പണ്ഡിതന്മാർ ആരാണെങ്കിൽ അവർക്ക് നമ്മൾ ചോദ്യങ്ങൾ എഴുതി കൊടുക്കാനാ പറഞ്ഞത്. ചോദ്യങ്ങളല്ല, വാദപ്രയോഗത്തിനും ചെയ്യാ, വാദപ്രയോഗത്തിന് 100 പ്രാവശ്യം ചെയ്യാ, വാദപ്രയോഗത്തിന് 100 പ്രാവശ്യം ചെയ്യാ. അതിന് വ്യവസ്ഥാപിതമായ രൂപത്തിലായിരിക്കണം. വ്യവസ്ഥാപിതമായ രൂപത്തിൽ വാദങ്ങൾ മുൻകൂട്ടി എഴുതിയിട്ട് കരാറെഴുതി ഒപ്പിട്ട ശേഷം ആരുമായിട്ട് വിവാദം നടത്താം. യാതൊരു വിരോധമില്ല, പക്ഷെ വ്യവസ്ഥകൾ വേണം. വാദങ്ങൾ എഴുതണം, തെളിവുകളെ പറ്റി ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കണം. ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരിക്കും തെളിവുകൾ ഇന്നതാണെന്ന് വ്യവസ്ഥ ചെയ്ത് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യോത്തര രൂപത്തിലുള്ള വാദപ്രയോഗം എപ്പോ വേണമെങ്കിലും നടത്താമെന്ന് പല പ്രാവശ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ സെമിനാറിൽ വിഷയങ്ങൾ വെല്ലുവിളി പറയും. സെമിനാറുകളിൽ വെച്ച് വെല്ലുവിളിയെ സംബന്ധിച്ച് പറയും, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് ഇസ്ലാമിന്റെ കാര്യമാണ്. അഞ്ചു നേരം 3 നേരം എന്ന് പറയുന്നത് വെറുതെ ഒരാളുടെ പ്രസംഗമായിട്ട് നടത്തിപ്പോയാൽ പോരാ. ഈ പ്രസംഗത്തിന്റെ അടിസ്ഥാനമുണ്ടോ, ഈ പ്രസംഗത്തിന്റെ ഏതെങ്കിലും നിലയ്ക്ക് അച്ചിട്ടുണ്ടോ എന്നൊക്കെ സദസ്യരെ ബോധ്യപ്പെടുത്തേണ്ട ചുമതലയുണ്ട്. അപ്പൊ 5 നേരമല്ല 3 നേരമാണെന്ന് പറയുമ്പോൾ 5 നേരത്തിന്റെ മറുപടി പറയാൻ ഞാൻ തയ്യാറാണെന്ന് പറയലും 5 നേരത്തിന്റെ തെളിവ് കൊണ്ടുവരുന്നവർക്ക് മറുപടി കൊടുക്കാൻ തയ്യാറാണെന്ന് പറയലും അതുവരെ കൂട്ടരെ അവഹേളിക്കാനല്ല. ഈ വിഷയത്തിന്റെ ഗാംഭീര്യം സമുദായത്തെ അറിയിക്കാൻ വേണ്ടിയാണ്. 5 നേരത്തിന്റെ തെളിവുകൾ ആര് തന്നെ എഴുതി തന്നിരുന്നാലും അതിനെ ഖണ്ഡിക്കാൻ തയ്യാറാണെന്ന് പറയൽ എന്റെ ചുമതലയാണ്. അതുപോലെ 3 നേരത്തിന്റെ തെളിവുകളെ ആര് തന്നെ ഖണ്ഡിക്കുകയാണെങ്കിലും അതിന് മറുപടി പറയേണ്ട ചുമതല എനിക്കുണ്ട് എന്ന് പറയലും എന്റെ ചുമതലയാണ്. ഇത് ഒരു കൂട്ടരെ അവഹേളിക്കാനുള്ളതല്ല, ശരിക്കും ഇസ്ലാമികമായ ഒരു കാര്യം. അതേ സാധാരണ പരിപാടി വിഷയം സംസാരിക്കുന്ന അവസരത്തിൽ ആ വിഷയം കേൾക്കാൻ അവസരമില്ലാക്കാത്ത രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ അപശബ്ദം ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല. ഇവിടെ നമസ്കാരം 3 എന്ന് കണിശമായിട്ട് 14 114 കൊണ്ട് സാധിച്ചതിനെ സംബന്ധിച്ച് എന്തെങ്കിലും മറുപടികൾ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനൊക്കെ വേദി ഒരുക്കി കൊടുക്കാൻ ഈ കമ്മിറ്റി തയ്യാറാണെന്ന് പല പ്രാവശ്യം പ്രഖ്യാപിച്ചതാ. ഞാനും അതിന് തയ്യാറാണ്. 5 നേരത്തെ നമസ്കാരം 6 ആണോ സാധിക്കുന്നതെങ്കിൽ അവർക്ക് വേണ്ടി വേദി ഒരുക്കി കൊടുക്കാം. ഇതല്ലാതെ ഇവിടെ വീരവാദമല്ല ഇസ്ലാമിന്റെ കാര്യമായി പറയുന്നത്. ഇസ്ലാമിലുള്ള കാര്യം പറയുമ്പോൾ അതിന്റെ വിലയും വീരം പറയാതിരിക്കുന്നവർക്കില്ല. ഇസ്ലാമിൽ 5 നേരമല്ല 3 നേരമുണ്ടെന്ന് പറഞ്ഞ് തടി കത്തിയാൽ പോരാ. 5 നേരത്തെ ഖണ്ഡിക്കാനും 3 നേരം സ്ഥാപിക്കാനും തയ്യാറുണ്ടെന്ന് പറയണം. അത് വെല്ലുവിളിയായിട്ടോ അല്ലെങ്കിൽ അത് സ്ഥാപിക്കാനാവട്ടോ ഏത് നേരത്തെ സ്വീകരിക്കുകയാണെങ്കിലും ഇവിടെ പ്രശ്നമില്ല.
ഈ ചെറുപ്പക്കാരെ തമ്മിൽ തല്ലിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല. ഒരു 5 മിനിറ്റിനുള്ള അവസരത്തിൽ എന്താ സംസാരിക്കാൻ? 2 മണിക്കൂർ സംസാരിക്കില്ല, വളരെ മാന്യമായ രീതിയിൽ എന്ന് പറയാനുള്ളത് വികാരം ദയവായി ഈ സാഹചര്യത്തിൽ
ബഹുമാന്യരായ സഹോദരങ്ങളെ, നിങ്ങളൊരു 2 മിനിറ്റ് നിശബ്ദമായി ഇരിക്കണം. ഇല്ല, ഞാൻ ഈ സംഘടനയിൽ പറ്റ ആളല്ല, ഞാൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ഈ സദസ്സെ തല്ലിപ്പിരിയുന്നൊരു സദസ്സായി തിരിയരുത്. നിങ്ങളറിയുമല്ലോ ഇദ്ദേഹം, ദയവായിട്ട് 1 മിനിറ്റ് നിങ്ങൾ കേൾക്കുക. ലോകത്തില് മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ള മലക്കാണല്ലോ ഇബ്ലീസ്. അതേപോലെ ഈ ഇരിക്കുന്ന ഒരു മനുഷ്യൻ നമ്മളെക്കാളൊക്കെ വലിയ പണ്ഡിതരാണ്. ആയിരക്കണക്കിൽ താടിയും തലപ്പാവുമുള്ള മുസ്ലിന്മാരെ സൃഷ്ടിച്ച ആളുകളാണ്. ഇബിലിസാൻ ഞാനില്ല ശ്രദ്ധിക്കണം. മാന്യത മനസ്സിലായില്ലേ? മാന്യമായിട്ട് 2 മിനിറ്റ് സംസാരിക്കാൻ വേണ്ടി ആളുടെ മാന്യത മനസ്സിലായില്ലേ? അപ്പോ ഇബിലീസ് പണ്ഡിതനാണ് എന്നാ പറഞ്ഞുണ്ടാക്കിയത് എവിടെ പറഞ്ഞു? പണ്ഡിതനാണ് ഇബിലീസ് പണ്ഡിതനാണെന്ന് എവിടെ പറഞ്ഞു? ഏത് ഖുർആനിൽ പറഞ്ഞു? ഇബിലീസ് പണ്ഡിതനാണെന്നുള്ള സുഖം ആരെ പറഞ്ഞുണ്ടാക്കി? ഇബിലീസ് പണ്ഡിതനാണെന്ന് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? എവിടെയില്ലാത്ത മകളൊന്നും സ്റ്റേജിൽ കയറി പറയാൻ പാടില്ല. ഇബ്ലീസ് പണ്ഡിതനാണെന്ന് ഖുർആനിലോ ഹദീസിലോ ആറോരയിൽ പോലും ഇല്ല. പിന്നെ കൽപ്പിച്ചു കൂട്ടിയിട്ട് അവഹേളിക്കാൻ വേണ്ടി രണ്ട് മിനിറ്റ് മാന്യമായി സംസാരിക്കാനൊക്കെ വന്ന് പറഞ്ഞിട്ട് ഈ ജാതി അസംബന്ധങ്ങൾ ഇബ്ലീസ് പണ്ഡിതനാണ് അതേപോലത്തെ ആളാണെന്നൊക്കെ ചൂണ്ടിപ്പറയുന്നത് ഇത് മാന്യതയാണോ? അതുകൊണ്ട് എല്ലാവരും ശാന്തമായിട്ടിരിക്കും, ശാന്തമായിട്ടിരിക്കും. ഇബ്ലീസ് പണ്ഡിതനാണെന്ന് പറഞ്ഞവരെ സംബന്ധിച്ച് നമുക്കൊന്നും പറയില്ല. ഇബ്ലീസ് പണ്ഡിതനാണെന്ന് ഇബ്ലീസ് പണ്ഡിതനാണെന്ന് പറഞ്ഞവരെ പറ്റി നമുക്കൊന്നും പറയാനില്ല. ഇബ്ലീസ് പണ്ഡിതനല്ല ആദ്യം പഠിക്കണം. ഇബ്ലീസ് പണ്ഡിതനാണെന്ന് പറഞ്ഞ ഒരു ആയത്തോ ആയത്തിന്റെ വ്യാഖ്യാനമോ ഹദീസോ ലോകത്തില്ല. അത് ശുദ്ധമായൊരു നുണ നമ്മളെ പഠിപ്പിച്ചതാണ് ഇബ്ലീസ് പണ്ഡിതനാണെന്ന്. ഇബ്ലീസ് ഒന്നും പണ്ഡിതനല്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇവിടെ ഖുർആൻ അനുസരിച്ച് പറയുന്ന കാര്യങ്ങൾക്ക് ഖുർആൻ അടിസ്ഥാനത്തിൽ മറുപടി പറയാം. അതുപോലെ ഹദീസിന്റേതായിട്ട് നബിയുടേതായ വല്ല ഹദീസുകളും ശരിയായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഹദീസുകൾ ആയിരം ഉണ്ടെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാണ്, ആയിരം ഹദീസുണ്ടെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാണ്. ഇതല്ലാതെ എന്തെങ്കിലും തെറിയും അസമെന്നും പറഞ്ഞിട്ട് യോഗം ബഹളത്തിൽ കലാശിച്ചു എന്നൊരു ഹെഡിംഗ് ഉണ്ടാക്കാനുള്ള ആ ജാതി വിഭര ശ്രമം കൊണ്ടൊന്നും ഇത്തരം പ്രവർത്തനങ്ങൾ നശിപ്പിക്കാൻ സാധ്യമല്ല. ഇത് ഖുർആന്റെ അടിസ്ഥാനത്തിലുള്ള പ്രബോധനമാണ്. ഖുർആനിൽ പറഞ്ഞ സത്യം പറയാൻ ഇവിടെ എല്ലാവർക്കും അധികാരമുണ്ട്. ഇവിടെ ഏതാൾക്കും സംസാരിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യമുള്ള നാടാണിത്. ഖുർആനിലുള്ള സത്യം പറയാൻ പാടില്ല എന്നൊരാൾ പറഞ്ഞാൽ അതാർക്കും ചെവിക്കൊള്ളാൻ സാധ്യമല്ല. ഖുർആനിൽ മൂന്ന് നേരം ഉള്ളൂ എങ്കിൽ ആ മൂന്ന് നേരം മാത്രമാണെന്ന് പറയാനുള്ള അധികാരം നമ്മൾക്കുണ്ട്. അതുപോലെ അഞ്ചു നേരമുണ്ടെന്ന് സ്ഥാപിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേദി ഒരുക്കി കൊടുക്കാം. അവർക്ക് വേദി ഒരുക്കി കൊടുക്കാൻ വേണ്ടി ഇവിടെ വേണ്ടത്ര സഹായ സഹകരണങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് രജിസ്റ്റർ കത്താറ്റിട്ട് പോലും ഒരൊറ്റ പണ്ഡിതനും അതിന് തയ്യാറാവാതെ പണ്ഡിതന്മാർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പേപ്പത്തുകൾ നടത്തിയതുണ്ടെന്നും അഞ്ചു നേരം സ്ഥാപിക്കാൻ കഴിയുന്നു വിചാരിക്കണ്ട. ഇവിടെ നമസ്കാരത്തിൽ എന്തെല്ലാം മസീഹത്തച്ചാൽ പറഞ്ഞിണ്ടാക്കില്ലേ? പെരുങ്കള്ളനായ ഈസാനബീന്നല്ലേ മസീഹത്തച്ചാലിന്റെ അർത്ഥം? ഒന്നും സിദ്ധത്തിൽ മസീഹത്തച്ചാൽ എന്ന് പറഞ്ഞാൽ പെരുങ്കള്ളനായ ഈസാനബീന്റെ സിദ്ധയിൽ നിന്ന് രക്ഷിക്കണമെന്നല്ല അതിന്റെ അർത്ഥം. പെരുങ്കള്ളനായ ഈസാനബി എന്ന് നമ്മളെ കൊണ്ട് ദിനം പ്രതി പറയിപ്പിക്കുന്നില്ലേ? അസ്സലാമു അലൈക അയ്യുഹ നബിയു, എടോ നബി എനക്കൊരു സലാമുണ്ടാവട്ടെ എന്ന് നമ്മളെ കൊണ്ട് അത്തഹയ്യാത്തിൽ പറയിപ്പിക്കില്ലേ? എടോ നബി എനക്കൊരു സലാമുണ്ടാവട്ടെ എന്ന് അത്തഹയ്യാത്തിൽ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നല്ലേ നിത്യം? ഇതാര് പറഞ്ഞുണ്ടാക്കി? അത്തയ്യബാത്തിലില്ലാഹി, എല്ലാ നല്ല സാധന തീർത്ഥസാധനങ്ങളും എല്ലാ നല്ല സ്ത്രീകളും എല്ലാ നല്ല സമ്പാദ്യങ്ങളും ഇതൊക്കെ അള്ളാഹുവാണെന്നുള്ള ഈ അസംബന്ധം നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ ചെല്ലുന്നില്ല, പറയുന്നില്ലേ? അത്തയ്യബാത്തിലില്ലാഹി എന്ന് പറയാൻ പാടുണ്ടോ? മസീഹത്തച്ചാരെന്ന് പറയാൻ പാടുണ്ടോ? മസീഹച്ചാരന്റെ അർത്ഥം എന്താണെന്ന് ഖുർആൻ നോക്കി പഠിച്ചോ. ആൽ മസീഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദൂതന്റെ പേരാണ് ആൽ മസീഹി എന്നുള്ളത്. ആൽ മസീഹി എന്നുള്ളത് ഈസാ നബിയാണ്. ആ ഈസാ നബിന്റെ പേരിൽ ദജ്ജാലും കൂടി കൂട്ടിച്ചേർത്തിട്ട് ഓമീൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ എന്നല്ല നമ്മളെ കൊണ്ട് പഠിപ്പിക്കുന്ന ദിവസം ദിവസമാണല്ലേ പഠിപ്പിക്കുന്നത്. മസീഹി ദജ്ജാൽ പറഞ്ഞ് പഠിപ്പിക്കപ്പെട്ട അതിന്റെ പേരിൽ ആ നാമം പറഞ്ഞുകൊണ്ടിട്ട് ഇവിടെ നമസ്കാരം നടത്തിക്കൊണ്ടിരിക്കുന്ന അത്തരം ചെയ്തികൾ ആരുണ്ടാക്കി എന്ന് ചോദിക്കുന്നത് ഇവിടെ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ മായം ചേർത്തതിന്റെ പേരിൽ ചോദിക്കുന്നതാണ് എന്നല്ലാതെ ഇവിടുത്തെ ഏതെങ്കിലും പണ്ഡിതന്മാരെ ശരി പറഞ്ഞിട്ടില്ല.
എന്നെ വന്നവരും പിന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളും മറ്റുള്ളവരും ഒക്കെ എഴുതി ആ ഭള്ളന കെട്ടിയതിന്റെ കാരണം തന്നെ 40 വയസ്സ് ആ ഭള്ളന കെട്ടിയതിന്റെ കാരണം എന്താണ് മുതൽ കണ്ടിട്ടാണ് കെട്ടിയതെന്ന്. ഇത് പിന്നെ വിവാഹ പുത്തുമേല ആദ്യമായിട്ട് പറയും, എന്നിട്ട് ഒടുക്കം പറയുന്നത് ഹേ ഇസ്ലാമിലങ്ങനെ വിവാഹത്തിന് യാതൊന്നുമില്ല, മഹർ മാത്രം കൊടുത്താൽ മതി, യുദ്ധമിശ്രി സാത്തോമിൻ ഹരീരൻ ഒരു എരുമ്പിന്റെ മുതൽ തന്നെ എങ്ങനെ കൊടുത്താൽ മതി. അപ്പൊ ഈ മുഹമ്മദ് നബി ആദ്യം ചെയ്ത് ഇവിടെ പറഞ്ഞു വെച്ചതോ? അപ്പൊ ഈ നിലയ്ക്കുള്ള ദുഷിച്ച ഈ ആദ്യം പറഞ്ഞത് അവസാനം പറഞ്ഞത് എന്നുള്ള ഈ പറയുന്നവർക്കല്ല അതിനെ കുറിച്ചിട്ട് യാതൊരു ബോധ്യമല്ല. അതെന്താ ഒരാൾക്ക് 1000 അതിനാ 1000 എന്ന് പറഞ്ഞാൽ തന്നെ പ്രാരാബ്ധക്കാരൻ എന്ന് പറഞ്ഞാൽ മക്കളൊക്കെ ഉള്ളതാ. എന്നാ ഞാൻ ഇവരോടും കൂടെ ചോദിച്ചു നോക്കാം, ഖദീജക്ക് എത്ര മുതലുണ്ടായിരുന്നാണ് ചോദിച്ചാൽ അതിന് വല്ല ഉത്തരം ഉണ്ടാകും. അത് കെട്ടി ശരി, എത്ര മുതലുണ്ടായിരുന്നു ഖദീജക്ക് എന്ന് വെച്ചാൽ എന്താ ഇല്ല, ആരാണ് ഈ ഖദീജയുടെ വയസ്സൊക്കെ എഴുതി വെച്ചത്? ആരെങ്കിലും എഴുതി വെച്ചില്ല, മുഹമ്മദിന്റെ വയസ്സ് എഴുതി വെച്ചില്ല, ഖദീജയുടെ വയസ്സ് എഴുതി വെച്ചില്ല. വെറുതെ എന്തെങ്കിലും തോന്നിയതാണ് പറയുന്നത്, ഇതിന് ചരിത്രപരമായിട്ട് വല്ല രേഖയില്ല. അന്ന് അവിടെ പിന്നെ ജാതക എഴുതലൊന്നും ഉണ്ടായില്ല. മുഹമ്മദിന്റെ ജനനത്തിൽ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ കഴിഞ്ഞ ലക്കത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ആരും എഴുതി വെച്ചില്ല. പിന്നെ ഇങ്ങനെ കണക്കൂട്ടി ചില ചരിത്രകാരന്മാരൊക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞ അനുമാനത്തിൽ എത്തിയതാണ്. അതൊക്കെ പറഞ്ഞ് ഇതേമാതിരി ഖദീജയുടെ ആരും എഴുതി വെച്ചിട്ടില്ല, അനുമാനിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് ചരിത്രകാരന്മാരൊക്കെ വന്നപ്പോഴേക്ക് രൂപത്തിന്റെ 5, 6, 7 കൊല്ലത്തിൽ അവര് വരിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എവിടുന്നുണ്ടായത്? ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് പറഞ്ഞ് വരട്ടി ഈ നിലക്കുള്ളതാണ്. അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞ, ഇതൊക്കെ സമൂഹമായിട്ടുള്ള ബന്ധങ്ങളാണ്, മതപരമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇപ്പോ പെൺകുട്ടികളുള്ളവർക്ക് സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങളൊക്കെ ധാരാളം അറിയാം, കേട്ടാളുള്ളവർക്കും അറിയാം. ഇത് സമൂഹത്തിന്റെ ബന്ധങ്ങളാണ്. ഗവൺമെന്റ് നിയമത്തില് ഇത് കൊടുക്കാൻ സ്ത്രീധനം കൊടുക്കാൻ പാടില്ല. സ്വർണ്ണമൊക്കെ സ്ത്രീധനത്തിന്റെ കണക്കിൽ വരുന്നതാണ് ഗവൺമെന്റ് നിയമത്തില്. മതപരമായിട്ടും കൊടുക്കേണ്ടതില്ല, മഹർ മാത്രം കണ്ടുപിടിച്ച് രണ്ടിച്ചു കൊടുക്കാൻ വേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളുള്ളത് കൊണ്ടിട്ട് പാടെ നടക്കേണ്ട കാര്യങ്ങൾ, വല്ല വിവാഹ ദേവാദി നടക്കേണ്ട ഇല്ല, ഒരു വിവാഹം നടക്കില്ല. പിന്നെന്താണ്, ഇത് സമൂഹത്തിന്റെ, സമൂഹം നമ്മുടെ മേലിൽ അടിച്ചേൽപ്പിച്ച ബന്ധനങ്ങളാണ്. എന്താണ് മാന്യത വർദ്ധിക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ, എത്രത്തോളം സ്വർണം കൊടുത്ത് അത്രത്തോളം മാന്യനാണെന്നാണ് ഇന്ന് നമ്മളെ എല്ലാരെയും മനസ്സിലെടുപ്പ്. എന്റെ മോനിക്ക് എത്ര സ്വർണം കിട്ടിയ, 100 പവൻ കിട്ടിയ അത്രയും മാന്യൻ, 50 പവൻ കിട്ടിയ അതിന്റെ പകുതി മാന്യൻ, 10 പവൻ കിട്ടിയാലോ ഓയെ ഓൻ തീരെ മാന്യത ഇല്ലാത്തവരെ. അതല്ല 300 ഇത് കുറച്ച് കാശ് ഞങ്ങളവിടെ നടക്കണതാണ് അവിടെ എങ്ങനെയാണെന്നുള്ള എനിക്ക് അറിഞ്ഞൂടെ. അത് ഒരു 15 പവന്റെ സ്വർണം പറയുന്നത് പിന്നെ അവർ 5 പവന്റെ കാശ് കൊണ്ട് മേടിക്കും, എന്നിട്ട് പോലെ വേറെയുള്ള കല്യാണ ചെലവൊക്കെ നടത്തും, എന്നിട്ടാണ് കൊടുക്കല്. അപ്പൊ ഇതൊക്കെയാണ് സമൂഹത്തിന്റെ ബന്ധനങ്ങള്. ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രം, ഇത് നടക്കേണ്ട ധാരാളമുണ്ട്. അത്തരം കാര്യങ്ങൾക്കൊന്നും വളരെ വിശദമായിട്ട് പിന്നെ ചർച്ച ചെയ്യാനോ വേറൊന്നും ഉദ്ദേശിക്കുന്നില്ല. സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞേ അവസാനിപ്പിക്കാന്നുള്ളതാണല്ലോ. അപ്പൊ ഈ നിരക്കുള്ള ബന്ധങ്ങൾ, ഈ ബന്ധങ്ങളിൽ നിന്നൊക്കെ മുക്തനാക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ബന്ധനങ്ങളിൽ നിന്നൊക്കെ മുക്തനാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ മുഹമ്മദ് നബി ഖുർആനായിട്ട് വന്നതിന്റെ കാര്യങ്ങൾ ഇപ്പോടെ പറഞ്ഞ്, 6 എണ്ണത്തോടെ പറഞ്ഞ്. ഒന്ന്, നന്മ കൽപ്പിക്കുക, തിന്മ നിരോധിക്കാം, നല്ലതിനൊക്കെ ഹലാലാക്കുക, ചീത്തൊക്കെ ഹറാമാക്കുക. പിന്നെ 5-ാമത്തെ കാര്യം, അൻഹും ഇസ്രഹും, ഭാരങ്ങൾ ഇറക്കി വെക്കാം. നമ്മളെ പേരിൽ ധാരാളം നിയമങ്ങളും ഭാരങ്ങളും ഒക്കെ, മതപരമായ നിയമങ്ങൾ, ഗവൺമെന്റ് നിയമങ്ങൾ, സമൂഹ നിയമങ്ങൾ, സമൂഹ നീതി, സമൂഹത്തിന്റെ ആചാരം, ഇങ്ങനെ പല ഭാരങ്ങളും നമ്മളെ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ആ കയറ്റി വെച്ച ഭാരങ്ങളൊക്കെ ഇറക്കുക. പിന്നെ അതോകാലും ഇസ്രഹും അകലാലല്ലത്തെ കാലത്ത് അലയിക്കും, നമ്മളുടെ മേലിൽ ബന്ധിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ബന്ധങ്ങളിൽ നിന്നും നമ്മളെ മോചിതരാക്കുക, നമ്മളെ മുക്തരാക്കുക. ധാരാളം എല്ലാ നിയമങ്ങളും കൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ എന്താ കയ്യും കാലും ഒക്കെ കൂട്ടിക്കെട്ടിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു കസേരയുടെ ഈ വാതിലിലൂടെ എന്നെ കൂട്ടി ബന്ധിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഇതന്നെയാണ് ഇപ്പൊ നിങ്ങളിങ്ങളെയൊക്കെ സ്ഥിതി. അങ്ങനെ തന്നെ അവിടുന്ന് കുറ്റം, ഇങ്ങനെ തന്നെ അവിടുന്ന് കുറ്റം, വേറെ എന്താ ധാടി വെച്ചിരിക്കുന്ന എന്താ ഓൻ താടി വെക്കാത്ത എന്താ ആ താടി വെക്കാത്തതാണെനിക്കത് പറഞ്ഞത്, അത് മതപരമായ ആക്ഷേപം. തലയെട്ടില്ലെങ്കിൽ അത് മതപരമായ ആക്ഷേപം. തുണി അല്പം പിന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ മതപരമായിട്ടുള്ള അത് ലംഘിക്കുന്ന ആളാണ്. നേരത്തെ പറഞ്ഞ മാതിരി സമൂഹത്തിന്റെ ആചാരങ്ങൾ, ഗവൺമെന്റ് നിയമങ്ങൾ, ട്രാഫിക് നിയമങ്ങൾ, ഇങ്ങനെ എല്ലാ നിയമങ്ങൾ കൊണ്ടും നമ്മൾ ബന്ധിതരാണ്. ഇതിന്റെ ഉപരിയായിരുന്നു ഇന്നിപ്പോ അതേപോലെ ആധുനിക ഗവൺമെന്റിന്റെ നിയമങ്ങളൊക്കെ വിചാരിക്കാം. പഴയ കാലങ്ങളിലുള്ള നിയമങ്ങൾ, അറബികളുടെ ഇടയിലുണ്ടായ നിയമങ്ങൾ എന്താണ്? ഷെയ്ഖിന്, ഷെയ്ഖിന്ന് പറഞ്ഞാൽ ഗോത്രപിതാവ്, അല്ലാത്ത അബുദാബിയിൽ നിന്ന് പോയ ഷെയ്ഖിന്റെ കാര്യം അല്ലെങ്കിൽ പറഞ്ഞിട്ടാ. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഗോത്രപിതാവ് എന്നേ അർത്ഥമുള്ളൂ, ഗോത്രത്തിന് ഏറ്റവും തല മുതിർന്ന വ്യക്തി. ആ വ്യക്തി എന്ത് നിയമം പറഞ്ഞു അതല്ല നിയമം, അതിന്റെ അപ്പുറത്തൊക്കെ പിന്നാണ് ചോദിക്കാനോ വരുന്നൊന്നുമില്ല. ഇങ്ങനെ ഈ ഷെയ്ഖിനോട് പോയിട്ടാണെങ്കിലും ഒന്ന് വന്നാൽ മതി, മറ്റേ ഉണ്ട്. അപ്പൊ നിയമം വന്നു, ഷെയ്ഖിന്റെ നിയമം. ഇതേ നിരക്കുള്ള എല്ലാ നിയമങ്ങൾ കൊണ്ടും എല്ലാ ബന്ധനങ്ങൾ കൊണ്ടും അക്കാലത്തുണ്ടായിരുന്ന ജനങ്ങൾ ബന്ധിതരായിരുന്നു. അപ്പൊ ആ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കാം, പിന്നെ ഭാരങ്ങൾ ഇറക്കി വെക്കാം. ഇത് അക്കാലത്തല്ല, ഏത് കാലത്തുണ്ട്, ഇക്കാലത്തുണ്ട്, ലോകം അവസാനം വരെ അതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യാം. നന്മ ചെയ്യണ കുറെ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ തിന്മ മാത്രം ചെയ്യുന്നവരുണ്ടാവും, തിന്മ ചെയ്യുന്നവരെ നന്മയിലേക്ക് കൊണ്ടുവരാം. പിന്നെ വേറെയുള്ള കുറച്ച് കാര്യങ്ങള്, യുഹല്ലു ലഹുമു ത്വയ്യിബാത്, നന്മൊക്കെ ഹലാലാക്കാം. ഉദാഹരണം പറയുന്നെങ്കിൽ ഇപ്പൊ ഹദീസും വേറെ ഖുർആൻ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാ, ഹുരിമത്ത് ഇടയ്ക്ക് മുൻ മൈത്തത്വം, വൈരില്ലാഹി, 4 എണ്ണാണ് ഹുരിമത്ത് ഇടയ്ക്ക് മുൻ മൈത്തത്വം, ശവം, ഒദ്ദമോ രക്തം, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടത്. ഈ വക കാര്യങ്ങളാണ് ഖുർആൻ നിരോധിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഈ 4 എണ്ണം കഴിഞ്ഞൊക്കെ തന്നെ ഇല്ലേ, എന്താണ് ഇപ്പൊ പുല്ലതി നാബെ തേറ്റപ്പള്ളി നഗരത്തിൽ തന്നെ പറ്റില്ല. അമലാ
നിലാവിലെ കാറ്റേ മരുഭൂ പുളിപ്പിച്ച കാറ്റേ അമല നിലാവിലെ കാറ്റേ മരുഭൂ പുളിപ്പിച്ച കാറ്റേ മാനവർക്കാകെയും ഗ്രഹമത്തായി വീശിയ മാനവർക്കാകെയും ഗ്രഹമത്തായി വീശിയ ലൈലത്തുൽ ഖദ്റിലെ കാറ്റേ ഉളർപ്പിച്ച കാറ്റേ